നമ്മൾ കുറച്ച് നാളുകൾക്ക് ശേഷമാണ് വീണ്ടും മീറ്റ് ചെയ്യുന്നത്. നമ്മുടെ രാമായണത്തിന്റെ പഠനത്തിന് ശേഷം ഞാൻ കുറച്ച് യാത്രയിലും ചില തിരക്കുകളായിരുന്നു. തിരക്കുകളൊക്കെ ഒന്ന് കഴിഞ്ഞിട്ട്, കാരണം നമ്മൾ ബൈബിൾ സ്റ്റഡിയുടെ ഇടയ്ക്ക് ഒരു ഇന്ററപ്ഷൻ ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ട് ആണ് ഞാൻ കുറച്ച് ഡിലേ ആയത്. നമ്മൾ റോമാലേഖനം നമ്മൾ പഠിച്ചപ്പോ ഇതിൽ ജോയിൻ ചെയ്തിരിക്കുന്ന കുറച്ചുപേരൊക്കെ പുതിയതായിട്ടുള്ളവരാണ്, എനിക്ക് അവരെ അറിയില്ല. എല്ലാവരെയും വെൽക്കം ചെയ്യുന്നു. നമ്മൾ റോമാലേഖനം പഠിച്ചപ്പോ നമ്മൾ ഏറ്റവും പ്രധാനമായിട്ട് വ്യക്തിപരമായിട്ടുള്ള ഒരു വ്യക്തിയുടെ രക്ഷയെപ്പറ്റിയും വിശുദ്ധീകരണത്തിനെ പറ്റിയും തേജസ്കരണത്തിനെ പറ്റിയും ആ ഒരു രീതിയിലാണ് റോമാലേഖനം പോകുന്നത്. പേഴ്സണൽ സാൽവേഷനുമായിട്ട് ബന്ധപ്പെട്ടാണ് റോമാലേഖനം നമ്മൾ പഠിച്ചത്. അതിൽ നമ്മൾ ഒരു മനുഷ്യന്റെ വീഴ്ച തുടങ്ങി അവന്റെ നീതീകരണം, അവന്റെ സാങ്ക്ടിഫിക്കേഷൻ വിശുദ്ധീകരണം, അവന്റെ ഗ്ലോറിഫിക്കേഷൻ, അവന്റെ പാപത്തിന്റെ പെനാൽറ്റിയിൽ നിന്നുള്ള വിടുതൽ, പാപത്തിന്റെ ശക്തിയിൽ നിന്നുള്ള വിടുതൽ, വിജയകരമായ ക്രിസ്തീയ ജീവിതം, അതിനുശേഷം യഹൂദരെയും ജാതികളെയും ദൈവം തിരഞ്ഞെടുക്കുന്നത്. പക്ഷെ അവസാന ഭാഗത്തേക്ക് വരുമ്പോൾ നമ്മൾ ക്രിസ്തുവിന്റെ ശരീരമായിട്ടുള്ള ദൈവസഭയെ പറ്റിയുള്ള കാര്യങ്ങൾ കുറച്ച് ടച്ച് ചെയ്യുകയും ചെയ്തു. അന്നേരം ഞാൻ ആ സമയത്ത് തന്നെ പറഞ്ഞിരുന്നു ദൈവസഭയെ പറ്റിയുള്ള വിശദമായിട്ടുള്ളൊരു ക്ലാസ് എടുക്കണമെന്ന് ആഗ്രഹമുണ്ട് എന്നുള്ള കാര്യം അന്ന് പറഞ്ഞിരുന്നു. അതുകൊണ്ട് മുമ്പോട്ട് ഇന്ന് മുതലുള്ള ക്ലാസ്സുകളിൽ കർത്താവിന്റെ ശരീരമായിട്ടുള്ള ദൈവസഭയെ പറ്റിയുള്ള തുടർച്ചയായിട്ടുള്ള ക്ലാസ്സുകൾ എടുക്കാനായിട്ടാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഇതിൽ ഞാൻ പറയാനായിട്ട് ആഗ്രഹിക്കുന്ന ഏറ്റവും ആദ്യത്തെ ഭാഗങ്ങൾ പറയാനായിട്ട് ആഗ്രഹിക്കുന്നത് ദൈവസഭയെ പറ്റിയുള്ള ദൈവത്തിന്റെ ഹൃദയത്തിലെ ആ പദ്ധതിയാണ്, ആ പ്രിൻസിപ്പിളാണ്. അതിന്റെ പ്രാക്ടിക്കൽ ആസ്പെക്ടിനെ പറ്റി മുമ്പോട്ട് പോകുമ്പോൾ ദൈവം അനുവദിക്കുകയാണെങ്കിൽ നമ്മൾ കൂടുതലായിട്ട് പഠിക്കാം. ഞാൻ എന്താണ് അങ്ങനെ പഠിപ്പിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്കൊരിക്കലും ദൈവത്തിന്റെ ദൈവസഭയെ പറ്റിയുള്ള ആ പ്ലാൻ, ആ പ്രിൻസിപ്പിൾ മനസ്സിലായില്ലെങ്കിൽ നമുക്കൊരിക്കലും അത് പ്രാക്ടിക്കലി അത് അപ്ലൈ ചെയ്യാനായിട്ട് കഴിയത്തില്ല. ഞാൻ ചിന്തിക്കുന്നു എന്നെ കേൾക്കുന്ന, ഇപ്പോൾ കേൾക്കുന്ന വ്യക്തികൾ, അല്ലെങ്കിൽ ഇത് പിന്നീട് ഓൺലൈനിൽ കേൾക്കുന്ന പല വ്യക്തികളും ദൈവസഭയുമായി ബന്ധപ്പെട്ട് ഉത്തരവാദിത്തമുള്ളവരാണെന്നാണ് ഞാൻ ചിന്തിക്കുന്നത്. ചിലപ്പോൾ പാസ്റ്റേഴ്സോ എൽഡേഴ്സോ ഒക്കെ ആയിരിക്കും. അന്നേരം നമുക്ക് നമ്മളുടെ പ്രാദേശിക ദൈവസഭയിൽ പ്രായോഗികമായി പ്രാക്ടിക്കലായി ദൈവത്തിന്റെ വചനത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ അപ്ലൈ ചെയ്യണമെങ്കിൽ അതിന്റെ പ്രിൻസിപ്പിൾ ആദ്യം നമുക്ക് മനസ്സിലാക്കിയിരിക്കണം. ദൈവത്തിന്റെ ഹൃദയത്തിൽ ദൈവസഭയെ പറ്റിയുള്ള ദൈവിക പദ്ധതി എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കിയിരിക്കണം. അത്ര അതിലേക്കാണ് ഞാൻ കൂടുതലായിട്ട് പോകാനായിട്ട് ആഗ്രഹിക്കുന്നത്. പലപ്പോഴും ഞാൻ എന്റെ ക്രിസ്തീയ ജീവിതത്തിൽ ഇത്രയും വർഷങ്ങൾക്കുള്ളിൽ ഞാൻ മനസ്സിലാക്കിയിരിക്കുന്ന കാര്യം, വളരെ ചുരുക്കം ആൾക്കാർക്ക് ദൈവത്തിന്റെ ഹൃദയപ്രകാരമുള്ള ദൈവസഭയെ പറ്റിയുള്ള ഒരു പിക്ചറുള്ളൂ. പല ദൈവസഭകളിലും പാസ്റ്റേഴ്സോ എൽഡേഴ്സോ അവരുടെ സഭയുടെ ആത്മീയ ലെവലിൽ തൃപ്തരാണ്. അതിന്റെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, പലപ്പോഴും അവരുടെ സഭയിൽ പ്രശ്നങ്ങളൊന്നുമില്ല, ആൾക്കാരെല്ലാം സന്തോഷമായിട്ടിരിക്കുന്നു, എല്ലാവരും വളരെ സ്നേഹമായിട്ടൊക്കെ ഒരുമിച്ച് പോകുന്നു. അങ്ങനത്തെ ബഹളങ്ങളോ പ്രശ്നങ്ങളോ ഒന്നും ഇല്ലാതിരിക്കുമ്പോൾ നമ്മൾ ആ സഭയുടെ ആത്മീയ നിലവാരത്തിൽ തൃപ്തരായിരിക്കും. പക്ഷെ അതിനുള്ള ഒരു പ്രധാന കാരണം, ചിലപ്പോൾ ഒരു പ്രധാന കാരണം, ദൈവത്തിന്റെ ഹൃദയപ്രകാരമുള്ള ദൈവസഭയെ പറ്റിയുള്ള ഒരു വിഷൻ, ഒരു കാഴ്ചപ്പാട് ആ ദൈവസഭയുടെ നേതാക്കൾക്ക് ഇല്ലാതിരിക്കുന്നതുകൊണ്ടായിരിക്കാം ഈ ഒരു ആത്മീയ തൃപ്തിയിലേക്ക് ആൾക്കാർ പോകുന്നത്. ഞാൻ വിശ്വാസികളുടെ കാര്യമല്ല പറയുന്നത്, അതിന്റെ നേതാക്കളുടെ കാര്യമാണ്. ഞാൻ ഒരു ഉദാഹരണം പറയാം. ഇപ്പോൾ ഒരു ഒന്നാം ക്ലാസ്സിൽ പഠിക്കുന്ന കുറെ കുട്ടികൾ, ഒന്നാം ക്ലാസ്സിൽ പഠിക്കുന്ന എല്ലാ കുട്ടികളും, ആ ക്ലാസ്സിലെ കുട്ടികളെല്ലാം നല്ലവരെ പഠിക്കുന്നു, അവരങ്ങോട്ടും ഇങ്ങോട്ടൊന്നും വഴക്കുണ്ടാക്കുന്നൊന്നുമില്ല. അവർക്ക് എല്ലാവർക്കും 10-ൽ 10 മാർക്ക് കിട്ടുന്നു, ഇല്ലെങ്കിൽ ഒന്നാം ക്ലാസ്സിലെ ABCD ഒക്കെ കൃത്യമായിട്ട് അവരെഴുതുന്നു, നന്നായിട്ട് പോകുന്നു. അത് ആ ഒന്നാം ക്ലാസ്സിനെ സംബന്ധിച്ചിടത്തോളം അത് നല്ലൊരു കാര്യമാണ്. എന്നാൽ ഒരു വർഷങ്ങളോളം ഒന്നാം ക്ലാസ്സിൽ തന്നെ നിന്നുകൊണ്ട് അത് തന്നെ പഠിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ ആ പഠിക്കുന്ന കാര്യങ്ങളിൽ അവർ പൂർണ്ണമായിട്ടും എല്ലാം നല്ല രീതിയിൽ മുമ്പോട്ട് പോകുന്നുണ്ടെങ്കിൽ, ആ പഠിപ്പിക്കുന്ന ടീച്ചറിന് അതിനെപ്പറ്റി ഒരു യഥാർത്ഥത്തിൽ സംതൃപ്തി ഉണ്ടാവുകയില്ല. ആ പഠിപ്പിക്കുന്ന ടീച്ചറിന് വിഷൻ ഉണ്ടെങ്കിൽ, ഇവർ മുമ്പോട്ട് പഠിച്ച് വളരണമെന്നുണ്ടെങ്കിൽ, താല്പര്യമുള്ള വ്യക്തിയാണെങ്കിൽ ഒരിക്കലും ആ ടീച്ചർ ആ ക്ലാസ്സിനെ പറ്റി സംതൃപ്തരായിരിക്കില്ല. നമ്മൾ എബ്രായലേഖനം വായിക്കുമ്പോൾ എബ്രായലേഖന കർത്താവിന്റെ ഹൃദയത്തിലെ ബർഡനും അത് തന്നെയാണ്. എബ്രായലേഖന കർത്താവ് പറയുകയാണ്, നിങ്ങൾ കാലം വെച്ച് നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഇപ്പോൾ ഉപദേഷ്ടാക്കന്മാരാകേണ്ടവരായിരുന്നു. എബ്രായലേഖനം 5-ാമത്തെ അധ്യായത്തിൽ അവിടെ പറയാണ്, കാലം വെച്ച് നോക്കിയാൽ, 5:11 കാലം നോക്കിയാൽ ഇപ്പോൾ ഉപദേഷ്ടാക്കന്മാരാകേണ്ടെന്ന് നിങ്ങൾ ദൈവത്തിന്റെ അരുളപ്പാടുകളുടെ ആദ്യ പാഠങ്ങളെ തന്നെ വീണ്ടും ഉപദേശിച്ചു വരാൻ ആവശ്യമായിരുന്നു. അത്രയും എബ്രായ ലേഖനം എഴുതുമ്പോൾ ആ സഭയിലെ പ്രശ്നങ്ങളെക്കാൾ കൂടുതൽ ഇവരുടെ ആത്മീയ നിലവാരത്തെ പറ്റി പറയാണ്. നിങ്ങൾക്ക് ആ ബേസിക് പ്രിൻസിപ്പിൾസ്, അല്ലെങ്കിൽ ആദ്യ പാഠങ്ങൾ തന്നെ വീണ്ടും വീണ്ടും നിങ്ങൾക്ക് പഠിപ്പിച്ചുകൊണ്ടേ ഇരിക്കേണ്ടി വരുന്നു. എന്നാൽ അവിടെ പറഞ്ഞിരിക്കുകയാണ്, പാല് കുടിക്കുന്നവർ നീതിയുടെ വചനത്തിൽ പരിചയമില്ലാത്തവർ, വേർഡ് ഓഫ് റൈച്ചസ്നെസ്സിൽ ഇവർ പരിചയമില്ലാത്തവരാണ്. കട്ടിയായുള്ള ആഹാരം നന്മതിന്മകളെ തിരിച്ചൊഴിയാൻ തഴക്കത്താൽ അഭ്യസിച്ച ഇന്ദ്രിയങ്ങളുള്ളവരായി പ്രായം തികഞ്ഞവർക്കേ പറ്റുള്ളൂ. അന്നേരം എബ്രായലേഖന കർത്താവിന്റെ കൺസേൺ എന്ന് പറയുന്നത് ഇവർ ആദ്യ പാഠങ്ങളിൽ തന്നെ നിൽക്കുന്നു എന്നുള്ളതാണ്. ദേ ആർ നോട്ട് ബിക്കമിങ് മെച്ചുവർ, എന്നിട്ട് പറയാണ് ദേ ആർ നോട്ട് പ്രാക്ടീസിങ് ബിക്കോസ് ഓഫ് പ്രാക്ടീസ് ഓഫ് ദെയർ സെൻസസ് ട്രെയിൻ ടു ഡിസൈൻ ഗുഡ് ആൻഡ് ഈവിൾ. അന്നേരം ദൈവത്തിന് നീതിയുടെ വചനത്തിൽ പ്രാക്ടീസ് ചെയ്തവരായി ആത്മീയരായി വളർന്ന് മെച്ചുവർ ആവാനായിട്ട് അവർ കഴിയുന്നത്. ഈ അടിസ്ഥാന പാഠങ്ങൾ എന്താണെന്നുള്ള താഴേക്ക് വരുമ്പോൾ പറയുന്നുണ്ടോ, ഇതൊക്കെയാണ് നമ്മൾ സാധാരണ എല്ലാ സഭകളിലും കേൾക്കുന്ന അടിസ്ഥാന പാഠങ്ങൾ: മാനസാന്തരം, സ്നാനം, കർത്താവിന്റെ വരവ്, നിത്യശിഷ്ടാവധി, ഇതൊക്കെ തന്നെയാണ്. എന്നാൽ മുമ്പോട്ടുള്ള വളർച്ച ഇവർക്കുണ്ടാകുന്നില്ല. ഞാൻ പറഞ്ഞു വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു സഭയുടെ ആത്മീയ നിലവാരം വളരാതിരിക്കുമ്പോൾ ആ സഭയുടെ എൽഡറിന് അതിനെപ്പറ്റി ഒരു കൺസേൺ ഉണ്ടാകുന്നില്ലെങ്കിൽ അതിന്റെ അടിസ്ഥാനപരമായിട്ടുള്ള കാരണം ഇദ്ദേഹത്തിന് തന്നെ ഈ ദൈവസഭയെ പറ്റിയുള്ള, ദൈവത്തിന്റെ ഹൃദയപ്രകാരമുള്ള ദൈവസഭയെ പറ്റിയുള്ള ഒരു ബർഡൻ, അല്ലെങ്കിൽ ഒരു കാഴ്ചപ്പാടില്ലാതിരിക്കുന്നു. അന്നേരം ഞാൻ മുമ്പോട്ട് പോകട്ടെ. അന്നേരം ഞാൻ ഈ ക്ലാസ്സുകളിൽ കൂടി എന്റെ ഹൃദയത്തിൽ ദൈവം തന്നിട്ടുള്ള ചില ഭാരങ്ങൾ ഞാൻ അത് ട്രാൻസ്ഫർ ചെയ്യാനായിട്ടാണ് ശ്രമിക്കുന്നത്. അത്രത്തോളം കഴിയുമെന്ന് എനിക്കറിയില്ല. കാരണം ദൈവത്തിൽ നിന്ന് തന്നെയാണ് ഇങ്ങനത്തെ കാര്യങ്ങളെ പറ്റിയുള്ള കാഴ്ചപ്പാടും ദൈവത്തിന്റെ ഹൃദയഭാരം ഒരു വ്യക്തി ഏറ്റെടുക്കുകയും ചെയ്യേണ്ടത്. ഇതിനു മുമ്പോട്ട് ഞാൻ പോകട്ടെ. ഞാൻ റോമലേഖൻ പഠിപ്പിച്ചപ്പോൾ തന്നെ പറഞ്ഞിരുന്നു, ദൈവസഭയെ പറ്റി ദൈവം തിരുവെഴുത്തിൽ കൂടി ചില മെറ്റഫോറുകളിൽ കൂടി പറഞ്ഞിട്ടുണ്ട്, അല്ലെങ്കിൽ ചില ഉപമാലങ്കരത്തിൽ കൂടി പറഞ്ഞിട്ടുണ്ട്. അതിലൊന്ന് എന്ന് പറഞ്ഞിരിക്കുന്നത് വിശ്വാസികളെയും ദൈവസഭയെയും പറ്റി വ്യത്യസ്തമായിട്ട്. അന്നേരം അതിൽ ഒന്ന് എന്ന് പറഞ്ഞിരിക്കുന്നത് വിശ്വാസികൾ ഒരു ഗ്രെയിൻ ഓഫ് വീറ്റ് ആണ്, അല്ലെങ്കിൽ ഗോതമ്പ് മണിയാണെന്ന് പറയുമ്പോൾ ദൈവസഭ ആ ഗോതമ്പ് മണികൾ പൊടിഞ്ഞു ചേർന്ന ഒരപ്പമാണെന്ന് പറയും. അതുപോലെ തന്നെ വിശ്വാസികൾ ജീവനുള്ള കല്ലുകളാണെന്ന് പറയുമ്പോൾ ദൈവസഭ എന്ന് പറയുന്നത് ജീവനുള്ള കല്ലുകൾ ചേർത്ത് പണിയപ്പെട്ട ജീവനുള്ള ദൈവത്തിന്റെ ആലയമാണ് എന്ന് പറയും. അതുപോലെ വിശ്വാസികൾ ഒരു ശരീരത്തിന്റെ അവയവങ്ങളാണ് എന്ന് പറയുമ്പോൾ ദൈവസഭ ആ അവയവങ്ങൾ ഒരുമിച്ച് വർക്ക് ചെയ്യുന്ന ഒരു ശരീരമാണ് എന്ന് പറഞ്ഞു. ഈ മൂന്ന് കാര്യങ്ങൾ കൂടി ദൈവത്തിന്റെ സഭയെ പറ്റിയുള്ള ഒരു പ്രിൻസിപ്പിൾ എന്ന് നമുക്ക് മനസ്സിലാവും. അത്ര ഞാൻ ഇന്നത്തെ ക്ലാസ്സിൽ പറയാനായിട്ട് ആഗ്രഹിക്കുന്നത്, വിശ്വാസികൾ ജീവനുള്ള കല്ലുകളായിരിക്കുമ്പോൾ ദൈവസഭ എങ്ങനെയാണ് ജീവനുള്ള ദൈവത്തിന്റെ ആലയമായിരിക്കുന്നത്. ഇത് ഞാൻ പഴയ നിയമത്തിൽ തുടങ്ങി യേശുക്രിസ്തുവിന്റെ പഠിപ്പുകളിൽ കൂടി അപ്പോസ്തലന്മാരുടെ പഠിപ്പുകളിൽ കൂടി എങ്ങനെയാണ് ഇത് വെളിപ്പെടുന്നത് എന്നുള്ളത് പറയാണ്. എന്നിട്ട് ഇന്ന് കുറച്ചൊരു ബ്രോഡായിട്ടുള്ള ഏരിയയാണ് ഞാൻ കവർ ചെയ്യാനായിട്ട് ശ്രമിക്കുന്നത്. ഞാൻ ഒരു മണിക്കൂർ നിർത്താനായിട്ട് ഞാൻ ശ്രമിക്കാം, അഥവാ കുറച്ച് സമയം മുമ്പോട്ട് പോവുകയാണെങ്കിൽ നിങ്ങൾ ശ്രമിക്കുക. കാരണം ഈ കാര്യം ഞാൻ ഈ ഒരു സബ്ജക്ട് കവർ ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നതുകൊണ്ടാണ് ഇത് പറയുന്നത്. എന്നിട്ട് ഞാൻ പഴയ നിയമത്തിൽ ഈ ദൈവത്തിന്റെ ആലയത്തെ പറ്റി, പുതിയ നിയമത്തിലെ ദൈവത്തിന്റെ ആലയത്തിന്റെ പിക്ചർ പഴയ നിയമത്തിലെ ദൈവത്തിന്റെ ആലയം, അതായത് പഴയ നിയമത്തിലെ ദൈവത്തിന്റെ ആലയത്തിനെ പറ്റി ഏറ്റവും വലിയൊരു ഹൃദയഭാരം, ബർഡൻ, ദൈവത്തിന്റെ ഹൃദയത്തിലെ ആ ബർഡൻ അതേപോലെ ക്യാരി ചെയ്ത ഒരു വ്യക്തിയുണ്ട്. അദ്ദേഹത്തിന്റെ ഒരു പ്രാർത്ഥന നമുക്ക് ഒന്ന് വായിച്ചിട്ട് അതിന്റെ മുമ്പോട്ട് നമുക്ക് ചിന്തിക്കാം. ആ വ്യക്തിയെ പറ്റി ദൈവം തന്നെ പറയുന്നത് എന്റെ ഹൃദയപ്രകാരമുള്ള മനുഷ്യനെന്ന്. അദ്ദേഹം ഒരു പെർഫെക്റ്റ് മനുഷ്യനൊന്നും ആയിരുന്നില്ല. പഴയ നിയമത്തിലെ ഏറ്റവും വലിയ വിശുദ്ധന്മാരുടെ കൂട്ടത്തിൽ അദ്ദേഹത്തെ കൂട്ടാനായിട്ട് കഴിയില്ല. അദ്ദേഹം പല തെറ്റുകൾ ചെയ്തിട്ടുള്ള വ്യക്തിയാണ്. അദ്ദേഹത്തെക്കാൾ നല്ല വ്യക്തികളുണ്ടായിരുന്നു. പക്ഷെ അവരെ ആരെയും ദൈവം തന്റെ ഹൃദയപ്രകാരമുള്ള മനുഷ്യനെന്ന് വിളിച്ചില്ല. ഈ വ്യക്തിയാണ് ദൈവം ഹൃദയപ്രകാരം, എന്റെ ഹൃദയപ്രകാരമുള്ള മനുഷ്യനെന്ന് വിളിച്ചത്. കാരണം ദൈവത്തിന്റെ ഹൃദയത്തിലെ ഭാരം അതേപോലെ ഏറ്റെടുത്ത ഒരു വ്യക്തിയായിരുന്നു ആ വ്യക്തി. അന്നേരം അദ്ദേഹത്തിന്റെ ഒരു സങ്കീർത്തനം, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഒരു ഹൃദയത്തിന്റെ ഒരു നെടുവീർപ്പ് എന്ന് പറയുന്ന പോലത്തെ ഒരു സങ്കീർത്തനമാണ് 131-ാമത്തെ സങ്കീർത്തനം, 132-ാമത്തെ സങ്കീർത്തനം. അതിൽ ദാവീദിന്റെ സങ്കീർത്തനമാണ്. അദ്ദേഹം ഇങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്, 132-ന്റെ 2 മുതലുള്ള വാക്യങ്ങൾ, 2, 3, 4 വാക്യങ്ങൾ അവിടെ പറഞ്ഞിരിക്കുകയാണ്. ഞാൻ യഹോവയോട് സത്യം ചെയ്തത് യാക്കോബിന്റെ വല്ലഭന് നേർന്നത് എന്തെന്ന്, ഞാൻ യഹോവയ്ക്കൊരു സ്ഥലം, യാക്കോബിന്റെ വല്ലഭന് ഒരു നിവാസം കണ്ടെത്തും വരെ ഞാൻ എന്റെ കൂടാര വീട്ടിൽ കടക്കുകയില്ല, എന്റെ ശയ്യമേൽ കയറി കിടക്കുകയില്ല, ഞാൻ എന്റെ കണ്ണിന് ഉറക്കവും എന്റെ കൺപോളയ്ക്ക് മയക്കവും കൊടുക്കുകയില്ല. അതായത് ഇതിന്റെ കോണ്ടക്സ്റ്റ് നമുക്ക് വായിച്ചു കഴിഞ്ഞാൽ അറിയാം, ദാവീദ് ദൈവത്തിന്റെ ആലയം പണിയുന്നതിനെ പറ്റിയുള്ള ദാവീദിന്റെ ഭാരമാണ് ഇവിടെ പറഞ്ഞത്. ദാവീദ് ഒരു രാജാവായിരുന്നു. ദാവീദിന് തന്റെ ജീവിതത്തിൽ എല്ലാ കാര്യങ്ങളും ഉണ്ടായിരുന്നു. ദാവീദിന് സ്വന്തം ജീവിതത്തെ പറ്റി ഭാരപ്പെടേണ്ട പല കാര്യങ്ങളും ഉണ്ടായിരുന്നു. എന്നാൽ അതിനേക്കാൾ ഭാരം ദാവീദിന്റെ ഹൃദയത്തിൽ ദൈവത്തിന്റെ ആലയം പണിയപ്പെടണമെന്നുള്ളത്. അന്നേരം ദൈവത്തിന്റെ ആലയം പണിയപ്പെടണം എന്നുള്ള ആ ഭാരം കൊണ്ട് ദാവീദിന്റെ ഉറക്കം നഷ്ടപ്പെട്ടെന്നാണ് പറഞ്ഞത്. ഒരു വ്യക്തി, നമ്മുടെ പഴയ പ്രസിഡന്റ് ആയിട്ടുള്ള അബ്ദുൽ കലാം ഇങ്ങനെ പറഞ്ഞു കേട്ടിട്ടുണ്ട്, ഈ സ്വപ്നങ്ങൾ എന്ന് പറയുന്നത് നമ്മൾ ഉറക്കത്തിൽ കാണുന്നതല്ല, നമ്മുടെ ഉറക്കം നഷ്ടപ്പെടുത്തുന്നതാണ് സ്വപ്നങ്ങൾ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ വിഷൻ എന്ന് പറയുന്നത്. അദ്ദേഹം ഒരു സെക്യുലർ ആയിട്ടുള്ള കാര്യമായിട്ട് ബന്ധപ്പെട്ടാണ് പറഞ്ഞത്. നേരെ ഞാൻ പറഞ്ഞത് നമ്മളുടെ ഉറക്കം നഷ്ടപ്പെടുത്തുന്നത് പോലെ ദൈവസഭയെ പറ്റിയുള്ള ദൈവസഭ ദൈവവചനപ്രകാരമുള്ള കർത്താവിന്റെ ഹൃദയപ്രകാരമുള്ള ഒരു ദൈവസഭ ബിൽഡ് ചെയ്യണമെന്ന് നമുക്ക് ആഗ്രഹമുണ്ടോ എന്ന് കാണിച്ചു. അതോ നമ്മൾ സാറ്റിസ്ഫൈഡ് ആണോ? നമ്മുടെ സഭയിലുള്ള ആൾക്കാരെല്ലാം സന്തോഷമായിട്ടിരിക്കുന്നു, അടിവിക്കുന്നില്ല, ബഹളം വയ്ക്കുന്നില്ല, കമ്പാരിറ്റീവ്ലി വി ആർ ബെറ്റർ എന്നുള്ളതിൽ നമ്മൾ സാറ്റിസ്ഫൈഡ് ആണോ? അതോ നമ്മുടെ ഹൃദയത്തിൽ ദൈവത്തിന്റെ ആലയം അതേപോലെ തന്നെ പണിയണമെന്നുള്ള ഭാരം നമുക്കുണ്ട്? നേരെ ദാവീദിന്റെ ഹൃദയത്തിൽ അതായത് നമ്മൾ താഴോട്ട് വായിച്ചു കഴിഞ്ഞാൽ അതിന്റെ വിശദീകരണമാണ് നമ്മൾ കാണുന്നത്. അതുകൊണ്ടാണ് ദൈവം ദാവീദിനെ തന്റെ ഹൃദയപ്രകാരമുള്ള മനുഷ്യൻ എന്ന് പറഞ്ഞു. ഞാൻ പഴയ നിയമത്തിലേക്ക് പോട്ടെ. പഴയ നിയമത്തിൽ ഉടനീളം ദൈവത്തിന്റെ ഈ ഭാരം ഹൃദയത്തിൽ വഹിച്ച വ്യക്തികളെ മാത്രമാണ് ദൈവം ദൈവത്തിന്റെ സഭയുടെ പണിക്കായിട്ട് തിരഞ്ഞെടുക്കുന്നതും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ ആ പണി ഏൽപ്പിച്ചുകൊണ്ട് മുമ്പോട്ട് പോകുന്നു. നമ്മൾ പഴയ നിയമത്തിലേക്ക് പോകാം, അതിൽ കൂടി നമുക്ക് മുമ്പോട്ട് പോകാം. നമ്മൾ ഉൽപ്പത്തി പുസ്തകം വായിക്കുമ്പോഴാണ് നമ്മൾ ഇതിന്റെ എല്ലാം തുടക്കം കാണുന്നത്. ഉൽപ്പത്തി പുസ്തകത്തിൽ നമുക്കൊരു ഫിസിക്കൽ ദേവാലയത്തിന്റെ ആവശ്യം അവിടെ കാണുന്നില്ല. അതിന്റെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഉൽപ്പത്തി പുസ്തകത്തിൽ പാപം കടന്നു വരുന്നതിന് മുമ്പ് ദൈവവും മനുഷ്യനും ആത്മാവിൽ ഒന്നായിരുന്നു, അന്യോന്യവും ഒന്നായിരുന്നു. ഞാൻ അതിന്റെ മുമ്പോട്ടുള്ള വിശദീകരണത്തിലേക്ക് മുമ്പോട്ട് പോകാം. അതിലേക്കാണ് ദൈവം നമ്മളെ റെസ്റ്റോർ ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നത്. അപ്പോൾ അവിടെ ഒരു ദേവാലയത്തിന്റെ ആവശ്യമില്ല, ഒരു വിശുദ്ധ സ്ഥലത്തിന്റെയോ അതിവിശുദ്ധ സ്ഥലത്തിന്റെയോ ഒന്നും ആവശ്യമില്ല. ദൈവമായിട്ടുള്ള ആത്മാവിലുള്ള ഒരു ഐക്യതയിലായിരുന്നു മനുഷ്യൻ ജീവിച്ചത്. എന്നാൽ പാപം കടന്നു വരുമ്പോൾ ദൈവവും മനുഷ്യനും തമ്മിൽ സെപ്പറേറ്റഡ് ആവുന്നു. മനുഷ്യന്റെ ഹൃദയത്തിൽ ശരിക്കും ഒരു പാപ ഹൃദയം ഉണ്ടാകുന്നു. ഞാൻ എന്റെ വിശദീകരണത്തിലേക്ക് പോകുന്നില്ല, എന്റെ ക്ലാസ്സുകൾ മുമ്പ് കേട്ടുള്ളവർക്ക് ഇതൊക്കെ അറിയാവുന്നതുകൊണ്ട് ഞാൻ പെട്ടെന്ന് പറഞ്ഞു പോകാം. മനുഷ്യനും ദൈവവും തമ്മിൽ സെപ്പറേറ്റ് ചെയ്യുന്നു. വേറെ രീതിയിൽ പറഞ്ഞാൽ മനുഷ്യനും ദൈവവും തമ്മിൽ ഒരു തിരശ്ശീല ഉണ്ടാകുന്നു. മനുഷ്യന്റെ ഹൃദയത്തിൽ ഒരു തിരശ്ശീല ഉണ്ടാകുന്നു. മനുഷ്യൻ ദൈവത്തിന്റെ പ്രസൻസിൽ നിന്ന് മനുഷ്യനെ ദൈവം പുറത്താക്കുന്നു. അങ്ങനെ മനുഷ്യൻ ഏദൻ തോട്ടത്തിൽ നിന്ന് പുറത്താവുക. ഇതിന് മുമ്പോട്ട് പോകുമ്പോൾ ദൈവം അവരെ മിസ്രയീമിൽ അടുത്തേക്ക് പോയി കഴിഞ്ഞിട്ട് ആ മിസ്രയീമിൽ നിന്നും ദൈവം മനുഷ്യനെ തന്റെ മക്കളെ തിരിച്ചുകൊണ്ടുവരിക. തിരിച്ചുകൊണ്ടുവന്ന് മരുഭൂമിയിൽ കൊണ്ടുപോകുമ്പോൾ ദൈവം അവിടെ വെച്ചിട്ടാണ് തന്റെ ദേവാലയത്തിന്റെ ആദ്യത്തെ ഒരു പ്രോട്ടോടൈപ്പ് കാണിച്ചു കൊടുക്കുന്നത്, അല്ലെങ്കിൽ സമാഗമ കൂടാരം. ദൈവവും മനുഷ്യനും തമ്മിൽ സമാഗമിക്കാനായിട്ടുള്ള ഒരു കൂട്ടായ്മയ്ക്ക് വേണ്ടിയിട്ടുള്ള ഒരു കൂടാരം ഉണ്ടാക്കാനായിട്ട് പറഞ്ഞു. അവിടെ നമ്മൾ ആ കൂടാരം ഉണ്ടാക്കാനായിട്ട് പറയുമ്പോൾ തന്നെ നമുക്കറിയാം അതിന്റെ പുറപ്പാട് പുസ്തകം 26:33 വാക്യങ്ങൾ. ഞാൻ വാക്യങ്ങൾ പറഞ്ഞു പോകുന്നേയുള്ളൂ, നിങ്ങൾക്ക് എടുക്കണമെന്നില്ല. അവിടെ പറയുന്നുണ്ട് അവിടെ ദൈവവും മനുഷ്യനും തമ്മിൽ സെപ്പറേറ്റഡ് ആണ് എന്നുള്ളത് ഇവർക്ക് കാണിച്ചു കൊടുക്കാനായി ദൈവത്തിന്റെ പ്രസൻസ് നിൽക്കുന്ന സ്ഥലവും മനുഷ്യന്റെ പ്രസൻസും തമ്മിൽ സെപ്പറേറ്റ് ചെയ്യാനായിട്ട് ഒരു തിരശ്ശീല അവിടെ ഉണ്ടാക്കാനായിട്ട് പറയും. അങ്ങനെ ഒരു സമാഗമന കൂടാരം അവിടെ ഉണ്ടാക്കും. ദൈവം ഈ സമാഗമന കൂടാരം ഉണ്ടാക്കാനായിട്ട് തിരഞ്ഞെടുക്കുന്ന വ്യക്തി എന്ന് പറയുന്നത് മോശയാണ്. നേരെ മോശ എന്തുകൊണ്ടാണ് ദൈവം ഇതിനു വേണ്ടി തിരഞ്ഞെടുക്കുന്നത് നമുക്ക് പലപ്പോഴും ചിന്തിച്ചേക്കാം. മോശയെ പറ്റി നമ്മള് സ്തേഫാനോസിന്റെ ഒരു പ്രസംഗമുണ്ട്, അതിൽ മോശയെ പറ്റി പറയുന്ന 3 ഭാഗങ്ങളുണ്ട്. അത് ഞാൻ ഈ മോശയുടെ ക്യാരക്ടർ എങ്ങനെയാണെന്ന് മനസ്സിലാക്കാൻ വേണ്ടി പറയുന്നതാണ്. അപ്പോസ്തല പ്രവൃത്തി അതിന്റെ 7 അധ്യായം. മോശ 120 വർഷം ജീവിച്ചിരുന്നു നമുക്ക് അറിയാം. നമ്മുടെ അതായത് 80 എന്ന് നമുക്ക് വേണമെങ്കിൽ തിരിക്കാനായിട്ട്. അദ്ദേഹത്തിന്റെ ജീവിതം അങ്ങനെ 3 ഭാഗമായിട്ടാണ് സ്തേഫാനോസ് വിശദീകരിക്കുന്നത്. അന്നേരം മോശയുടെ ജീവിതത്തിലെ ആദ്യത്തെ 40 വർഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോശ ഹി വാസ് എ വെൽ എന്താ പറഞ്ഞിരിക്കുന്നത് വളരെ കഴിവുള്ള ഒരു മനുഷ്യനായിരുന്നു. അന്നേരം അത് സ്തേഫാനോസിന്റെ പ്രസംഗത്തിൽ അപ്പോസ്തലന്മാരുടെ പ്രവൃത്തി 7 അധ്യായത്തിന്റെ 22 വാക്യത്തിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നത് മോശ മിസ്രയീമരുടെ സകല ജ്ഞാനവും അഭ്യസിച്ചു വാക്കിലും പ്രവൃത്തിയിലും സമർത്ഥനായിരുന്നു എന്നാണ് പറഞ്ഞത്. അന്നേരം അവിടെ പറഞ്ഞിരിക്കുന്നത് മിസ്രയീമരുടെ സകല ജ്ഞാനവും, അവിടെ മിസ്രയീമരുടേതാണ് ശരിക്കും പിരമിഡുകളൊക്കെ ഉണ്ടാക്കിയിരിക്കുന്നത് അതിന്റെ പുറകിലേക്ക് ബുദ്ധി ഇന്നും ലോകാത്ഭുതങ്ങളിലൊന്നും. അന്നേരം എല്ലാ രീതിയിലും മിസ്രയീമി ജ്ഞാനത്തിൽ തികഞ്ഞൊരു വ്യക്തിയായിരുന്നു. അന്നേരം മോശ ഒരു സെൽഫ് കോൺഫിഡന്റ് ആയിട്ടുള്ള വ്യക്തിയായിരുന്നു. അതുകൊണ്ടാണ് മോശ മുമ്പോട്ട് ചെന്നിട്ട് ദൈവത്തിന് വേണ്ടിയിട്ട് തന്റെ ജനത്തെ വിടുവിക്കാനായിട്ട് സ്വന്തം ശക്തിയിൽ പ്രവർത്തിക്കുന്നത്. ഞാൻ എന്റെ വിശദീകരണത്തിലേക്ക് പോകുന്നില്ല. അതിന്റെ 25 ഒക്കെ 7-25 പറയാണ് താൻ ദൈവം താൻ മുഖാന്തരം അവർക്ക് രക്ഷ നൽകും എന്ന് സഹോദരന്മാർ ഗ്രഹിക്കുമെന്ന് അവൻ നിരൂപിച്ചു. അന്നേരം ഇവൻ ഉറപ്പായിരുന്നു ദൈവത്തിന് എന്നെ കൂടാതെ ഒന്നും ചെയ്യാനായിട്ട് കഴിയത്തില്ല, ഞാൻ ദൈവത്തിന്റെ കൂടെ ഉണ്ടെങ്കിൽ ദൈവത്തിന് ഇവരെ വിടുവിക്കാനായിട്ട് കഴിയും, ദൈവം എന്നിൽ കൂടെ മാത്രമേ പ്രവർത്തിക്കത്തുള്ളൂ എന്ന് കരുതി ദൈവത്തിന് വേണ്ടിയിട്ട് പ്രവർത്തിച്ച ഒരു മനുഷ്യനെ പറ്റിയാണ് കാണുന്നത്. അങ്ങനെയായിരുന്നു മോശയുടെ ആദ്യത്തെ 40 വർഷം കൊണ്ട് ദൈവം മോശ ആയി തീർന്നു. എന്നാൽ അടുത്ത ഒരു 40 വർഷം മോശ മരുഭൂമിയിൽ കൂടി കടന്നു പോവുകയും മോശയുടെ സെൽഫ് കോൺഫിഡൻസ് മുഴുവൻ നഷ്ടപ്പെടുകയും മോശ ഒന്നുമില്ലാത്തവനായി തീരുകയും ചെയ്തു. അതാണ് അപ്പോഴാണ് ദൈവം മോശയ്ക്ക് പ്രത്യക്ഷപ്പെടുന്നത്. എന്റെ 30-ാമത്തെ വാക്യം, 7-ാമത്തെ അധ്യായത്തിന് 30-ാമത്തെ വാക്യത്തിൽ പറയുന്നത്, 40 ആണ്ട് കഴിഞ്ഞപ്പോൾ, ആദ്യത്തെ 40 വർഷം കഴിഞ്ഞു, 2-ാമത്തെ 40 വർഷം കഴിഞ്ഞു, അവിടെ പറഞ്ഞിരിക്കുന്നത് 40 ആണ്ട് കഴിഞ്ഞപ്പോൾ, 80 വയസ്സായപ്പോൾ ദൈവം മോശയ്ക്ക് പ്രത്യക്ഷപ്പെടുന്നു. നേരെ മോശയ്ക്ക് ദൈവം പ്രത്യക്ഷപ്പെടുന്ന ആ സാഹചര്യം നമ്മൾ പുറപ്പാട് പുസ്തകം വായിച്ചു കഴിഞ്ഞാൽ മോശ പറയാണ്, ഐ ആം നത്തിങ്, എനിക്ക് ഒരു കഴിവുമില്ല, എനിക്ക് സംസാരിക്കാനായിട്ട് കഴിയില്ല, എനിക്ക് മുമ്പോട്ട് പോകാനായിട്ട് കഴിയത്തില്ല എന്ന് പറഞ്ഞു. മോശ ഒരു ഒന്നുമില്ലാത്തവനായി, അങ്ങനെ ഒന്നുമില്ലാത്തവനായി തീർന്ന മോശയെ കൂടി ദൈവം തന്റെ ശക്തിയിൽ പ്രവർത്തിക്കുന്നതാണ് അടുത്ത 40 വർഷം. അടുത്ത 40 വർഷത്തെ പറ്റി അപ്പോസ്തല പ്രവൃത്തി 7-ാമത്തെ അധ്യായത്തിന്റെ 36-ാമത്തെ വാക്യത്തിൽ അവിടെ ഇങ്ങനെയാണ്ടിരിക്കുന്നത്, അവൻ മിസ്രയീമിലും ചെങ്കടലും 40 സംവത്സരം മരുഭൂമിയിൽ അതിശയങ്ങളും അടയാളങ്ങളും ചെയ്ത് അവരെ നടത്തിക്കൊണ്ടു. അന്നേരം അടുത്ത 40 വർഷം എന്ന് പറയുന്നത് ദൈവം ഒന്നുമല്ലാത്തവനായി മോശയെ കൂടി പ്രവർത്തിച്ചു. ഞാൻ എന്താണ് ഇത് പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ദൈവത്തിന്റെ പണി, ദേവാലയത്തിന്റെ പണി, ദൈവത്തിന്റെ പണി ഒരുവനെ ദൈവം ഏൽപ്പിക്കണമെങ്കിൽ അവൻ ഒന്നുമില്ലാത്തവനാണ് എന്നും അവന്റെ ബുദ്ധി ദൈവത്തിന്റെ പണിയിൽ ഉപയോഗിക്കുകയില്ല എന്നും ദൈവത്തിന് ഉറപ്പുവരുത്തണം. അല്ലെങ്കിൽ മനുഷ്യന്റെ വഴിയിൽ കൂടി ദൈവത്തിന്റെ പണി, ദൈവത്തിന്റെ ആലയത്തിന്റെ പണി നടക്കുകയില്ല. ഇത് ഈ വ്യക്തിക്ക് ഉറപ്പില്ലാത്തടത്തോളം കാലം ദൈവത്തിന് അവനെ ഉപയോഗിക്കാനായിട്ട് കഴിയും. ദൈവത്തിന് മോശയെ ഉപയോഗിക്കണമെന്നുണ്ടായിരുന്നു, എന്നാൽ മോശയ്ക്ക് 80 വയസ്സ് ആവേണ്ടി വന്നു ദൈവത്തിന് ഈ കാര്യം മനസ്സിലാക്കി കൊടുക്കും. മോശയ്ക്ക് നേരത്തെ മനസ്സിലാക്കിയില്ലെങ്കിൽ മോശയെ നേരത്തെ ഉപയോഗിച്ചാണ്, ദാവീദിനെയൊക്കെ നേരത്തെ തന്നെയാണ് ഉപയോഗിക്കുന്നത്. ഇതാണ് നമ്മൾ മുമ്പോട്ട് മനസ്സിലാക്കാനായിട്ട് അന്നേരം ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് എന്ത് സംഭവിക്കുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ, ദൈവം പറഞ്ഞു കൊടുക്കുന്ന അതേ മാതൃകയിൽ മോശ ദേവാലയം നിർമ്മിക്കാനായിട്ട് ശ്രമിക്കുന്നതാണ്. അന്നേരം ദൈവത്തിന്റെ ആലയത്തെ പറ്റിയുള്ള ദൈവത്തിന്റെ കൽപ്പനകൾ വളരെ കൃത്യമായിരുന്നു. നേരത്തെ നമ്മൾ വായിച്ചു കഴിഞ്ഞാൽ വളരെ ഡീറ്റെയിൽ ആയിട്ട് ദൈവം പറയുന്നുണ്ട്, ഓരോ നൂലിന്റെ കളർ വരെ പറയുന്നുണ്ട്, കർട്ടന്റെ അതുപോലെ തന്നെ അവിടുത്തെ പ്രാകാരത്തിന്റെ അവിടുത്തെ ഓരോ എക്യുപ്മെന്റിന്റെയും ഡീറ്റെയിൽ ദൈവം പറയുന്നു. അതിന് മോശം ഒരിക്കലും ഇതിലൊരു ചേഞ്ച് വരുത്താതിരുന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ മോശയ്ക്കറിയുമായിരുന്നു ദൈവത്തിന്റെ വേല ദൈവത്തിന്റെ വഴിയിലാണ് നടക്കേണ്ടത്. ഞാൻ എന്താണ് പറയാൻ ശ്രമിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഏറ്റവും ആദ്യമായിട്ട് നമ്മൾ ദൈവത്തിന്റെ വേലയിൽ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഗോഡ്സ് വർക്ക് മസ്റ്റ് ബി ഡൺ ഇൻ ഗോഡ്സ് വേ ആൻഡ് ഗോഡ് വിൽ ടേക്ക് ദ കോൺസിക്വൻസ്. ദൈവത്തിന്റെ സഭയിൽ നമ്മൾ മാനുഷികമായിട്ടുള്ള ബുദ്ധി ഉപയോഗിക്കുന്നു. ഞാൻ പറഞ്ഞിരിക്കുന്നു പറഞ്ഞു കഴിഞ്ഞാൽ, മാനുഷികമായിട്ടുള്ള ബുദ്ധി നമ്മൾ ബുദ്ധി ഇല്ലാത്തവരായി തീരണമെന്നല്ല, നമ്മൾ ദൈവവചനത്തിന്റെ അപ്പുറത്തേക്ക് ദൈവം ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അങ്ങനെ ചെയ്താൽ അതിന്റെ കോൺസിക്വൻസ് എന്താകും എന്ന് കരുതി നമ്മൾ ബുദ്ധിപൂർവ്വം ചില കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ അത് ദൈവത്തിന്റെ പണിയും നടത്തുന്നത്. ഞാൻ മുമ്പോട്ട് പോകുമ്പോൾ ഇത് കുറച്ചുകൂടി നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലാക്കാനായിട്ട് കഴിയും. ഹഡ്സൺ ടൈലറിന്റെ ഒരു കോട്ടുണ്ട്, അദ്ദേഹം ഇങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്, ഗോഡ്സ് വർക്ക് ഡൺ ഇൻ ഗോഡ്സ് വേ വിൽ നെവർ ലാക്സ് ഗോഡ്സ് സപ്ലൈ. ദൈവത്തിന്റെ വേല ദൈവത്തിന്റെ വഴിയിൽ ചെയ്യുന്നതിൽ ദൈവത്തിന്റെ പ്രൊവിഷൻ ഒരിക്കലും കുറയില്ല, ദൈവത്തിന്റെ ശക്തി അതിന്റെ പുറകിൽ ബാക്ക് ചെയ്യാനായിട്ട് ദൈവമാണ് ബാക്കി കാര്യങ്ങളെ നിയന്ത്രിക്കുന്നത്. നേരെ മുമ്പോട്ട് പോകുമ്പോൾ നമ്മൾ വായിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ എക്സാക്ട്ലി ദൈവം പറഞ്ഞതുപോലെ മോശ ചെയ്തു എന്ന് നമുക്ക് കാണാനായിട്ട് കഴിയും. നമ്മൾ പുറപ്പാട് പുസ്തകം 40-ാമത്തെ അധ്യായത്തിലേക്ക് വരുമ്പോഴാണ്, ഞാൻ പെട്ടെന്ന് ഈ കാര്യങ്ങൾ പറഞ്ഞു പോവുകയാണ്, 40-ാമത്തെ അധ്യായത്തിലേക്ക് വരുമ്പോഴാണ് നമ്മൾ ഈ ദേവാലയത്തിന്റെ പണി പൂർത്തീകരിക്കുന്നത് കാണുന്നത്. നേരം 31-ാമത്തെ അധ്യായത്തിലും 38-ാമത്തെ അധ്യായത്തിലൊക്കെ വായിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ തുടർച്ചയായി പറയുന്നൊരു വാക്യമുണ്ട്, യഹോവ കൽപ്പിച്ചതുപോലെ അല്ലെ എന്ന് കാണാനായിട്ട് കഴിയും. നേരം 39-ാമത്തെ അധ്യായത്തിലേക്ക് വരുമ്പോഴേക്കും പണി ഏകദേശം തീരുകയാണ്. അവിടെ പറയാണ്, മോശ പണിയെല്ലാം നോക്കി യഹോവ കൽപ്പിച്ചതുപോലെ അവർ അത് ചെയ്തു തീർത്തിരിക്കുന്നു എന്ന് കണ്ട് മോശ അവരെ അനുഗ്രഹിച്ചു. ഇനി 40-ാമത്തെ അധ്യായത്തിലേക്ക് വരുമ്പോൾ സമാഗമന കൂടാരം നിവർത്തുന്നതാണ്. അവിടെ തുടർച്ചയായി യഹോവ മോശയോട് കൽപ്പിച്ചതുപോലെ തന്നെ എന്ന് തുടർച്ചയായിട്ട് കാണാനായിട്ട്. നിങ്ങൾ 10-ാമത്തെ വാക്യം താഴ്ത്തി വായിച്ചാൽ, അന്നേരം എന്താണ് ഞാൻ പറഞ്ഞു വരുന്നത് വെച്ച് കഴിഞ്ഞാൽ, എന്താണ് ഇതിന്റെ റിസൾട്ട്? ദൈവം പറഞ്ഞ അതേ രീതിയിൽ ദൈവത്തിന്റെ സഭ, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ ശക്തി, ഗോഡ്സ് വർക്ക് വിച്ച് ഇസ് ഡൺ ഇൻ ഗോഡ്സ് വേ, എന്താണ് അതിന്റെ റിസൾട്ട്? ദൈവത്തിന്റെ പ്രസൻസ് ആണ് അതിന്റെ റിസൾട്ട്. അതാണ് അവസാനത്തെ വാക്യങ്ങളിലേക്ക് വരുമ്പോൾ കാണുന്നത്. അതിന്റെ 34-ാമത്തെ വാക്യത്തിൽ അതിന്റെ റിസൾട്ട് പറയാണ്, അപ്പോൾ മേഘം സമാഗമന കൂടാരത്തെ മൂടി, യഹോവയുടെ തേജസ് തിരുനിവാസത്തെ നിറച്ചു. മേഘം സമാഗമന കൂടാരത്തിൽ അധിവസിക്കുകയും യഹോവയുടെ തേജസ് തിരുവാസത്തെ മറക്കുകയും ചെയ്തുകൊണ്ട് മോശയ്ക്ക് പോലും അകത്ത് കടക്കാൻ കഴിഞ്ഞില്ല. അന്നേരം അവിടെ ദൈവത്തിന്റെ ഷെക്കൈന ഗ്ലോറി, ദൈവത്തിന്റെ തേജസ് ദൈവത്തിന്റെ സഭയിൽ വെളിപ്പെടുക. ഒരു ദൈവസഭയുടെ ഐഡന്റിഫൈയിങ് മാർക്ക് എന്ന് പറയുന്നത് അത് ദൈവത്തിന്റെ തേജസ്സാണ്, ദൈവത്തിന്റെ ഗ്ലോറിയാണ്. എന്താണ് ദൈവത്തിന്റെ ഗ്ലോറി എന്ന് പറയുമ്പോൾ ഞാൻ വിശദീകരിക്കാം, ദൈവത്തിന്റെ പ്രസൻസ് ആണ് ഒരു ദൈവസഭയുടെ ഐഡന്റിഫൈങ്. ഈ മോശയുടെ സമാഗമന കൂടാരം മിസ്രയീമിലെ പണികളേക്കാൾ മെച്ചമൊന്നുമായിരുന്നു നമ്മൾ പുറമേ നോക്കിക്കഴിഞ്ഞു. പക്ഷെ അതിന്റെ വ്യത്യസ്തത എന്ന് പറഞ്ഞിരിക്കുന്നത് ദൈവം പറഞ്ഞതുപോലെ ചെയ്തു എന്നുള്ളത് മോശം ചെയ്തു എന്നുള്ളത് ഒരു കാര്യം. ദൈവം പറഞ്ഞതുപോലെ മോശം ചെയ്തപ്പോൾ ദൈവത്തിന്റെ പ്രസൻസ് ആ കൂടാരത്തെ മൂടുക. എന്നിട്ട് ഗോഡ്സ് വർക്ക് ഡൺ ഇൻ ഗോഡ്സ് വേ വിൽ മാനിഫെസ്റ്റ് ഗോഡ്സ് ഗ്ലോറി. എന്നിട്ട് ഇതാണ് അവിടെ നമ്മൾ കാണുന്നത്. നമ്മുടെ ദൈവത്തിന്റെ തേജസ്സിനെ പറ്റി ഞാൻ ഇത്ര എടുത്തു പറഞ്ഞത് മുമ്പോട്ട് പോകുമ്പോൾ അതിന് പ്രസക്തി ഉള്ളതുകൊണ്ടാണ്. നമ്മൾ മുമ്പോട്ട് പോകുമ്പോൾ ഞാൻ ഒരു പഴയ നിയമത്തിൽ കൂടി പെട്ടെന്നൊരു പോക്ക് പോവുകയാണ്. നമ്മൾ ജോഷുവയുടെ പുസ്തകമാകുമ്പോഴേക്കും ഈ സമാഗമന കൂടാരം ഇവർ കനാനിൽ ചെന്ന് കഴിഞ്ഞിട്ട് അവിടെ ഷീലോവ് എന്ന് പറഞ്ഞൊരു സ്ഥലത്ത് ഉറപ്പിക്കാം. പിന്നീട് ആൾക്കാർ ഷീലോവിലേക്ക് ചെന്നിട്ടാണ് ദൈവത്തിന്റെ ആലയത്തിൽ ചെല്ലുകയും ദൈവത്തെ ആരാധിക്കുകയും ചെയ്യും. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അവിടെ വിശുദ്ധ സ്ഥലവും അതിവിശുദ്ധ സ്ഥലവും എന്നുള്ള സെപ്പറേഷൻ ഇതെല്ലാം അവിടെ തന്നെ ഉണ്ടായിരുന്നു. എന്നാൽ മുമ്പോട്ട് പോകുമ്പോൾ ഈ ദൈവത്തിന്റെ ജനം പിന്മാറ്റത്തിലേക്ക് പോകണം. ദൈവത്തിന്റെ ജനം പിന്മാറ്റത്തിലേക്ക് പോകുന്നത് പലപ്പോഴും ദൈവത്തിന്റെ ജനത്തിന്റെ ലീഡേഴ്സ് പിന്മാറ്റത്തിലേക്ക് പോകുമ്പോഴാണ്. അതായത് അത് മുമ്പോട്ട് പോകുമ്പോൾ അതിന്റെ ഒന്ന് ശമൂവേലിലേക്ക് പോകുമ്പോഴേക്കും ദൈവം ന്യായാധിപന്മാരെ കൊടുക്കുന്നു. ന്യായാധിപന്മാരുടെ സമയത്ത് ഏലി എന്ന് പറയുന്ന ഒരു ന്യായാധിപന്മാരുടെ പുരോഹിതന്റെ സമയത്ത് ജനം പിന്മാറ്റത്തിലേക്ക് പോകും. നേരം ഏലിയുടെ മക്കൾ ഈ ദേവാലയത്തിൽ തന്നെ അല്ലെങ്കിൽ സമാഗമന കൂടാരത്തിൽ തന്നെ പാപം പ്രവർത്തിക്കുകയും ഏലി മക്കളെ നിയന്ത്രിക്കാതിരിക്കുകയും ചെയ്യുന്നുണ്ട്. ദൈവത്തിന്റെ ന്യായവിധി അവരുടെ മേൽ വരുന്നു. ഒന്ന് ശമൂവേൽ അതിന്റെ 4-ാമത്തെ അധ്യായത്തിന്റെ 20-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോഴേക്കും ഈ പെട്ടകം ദൈവത്തിന്റെ പെട്ടകം പിടിക്കപ്പെടുകയും ആ ദൈവത്തിന്റെ പെട്ടകം ഫിലിസ്ത്യർ പിടിച്ചുകൊണ്ട് പോവുകയും ചെയ്യും. ഫിലിസ്ത്യർ പിടിച്ചുകൊണ്ട് പോകുമ്പോൾ അവിടെ വെച്ചിട്ട് ഏലിയുടെ മകന്റെ ഭാര്യ മരുമകൾ ഏലി മരിക്കുന്നു. ഫിനഹാസും ഏലിയുടെ മക്കളും മരിക്കുന്നു. അപ്പോൾ ഏലിയുടെ മരുമകൾ പറയുന്നൊരു വാക്കുണ്ട്, ദൈവത്തിന്റെ പെട്ടകം പിടിക്കുക. ഒന്ന് ശമൂവേൽ അതിന്റെ 4-ാമത്തെ അധ്യായത്തിന്റെ 21-ാമത്തെ വാക്യത്തിൽ പറയുന്നത്, ദൈവത്തിന്റെ പെട്ടകം പിടിക്കപ്പെട്ടു പോയതുകൊണ്ടും അമ്മായിയപ്പനെയും ഭർത്താവിനെയും ഓർത്തിട്ടും മഹത്വം ഇസ്രായേലിൽ നിന്ന് പോയി എന്ന് പറഞ്ഞ് അവൾ കുഞ്ഞിന് ഈഖോബോദ് എന്ന് പേരിട്ടു. ദൈവത്തിന്റെ പെട്ടകം പിടിക്കപ്പെട്ടു പോയതുകൊണ്ട് മഹത്വം ഇസ്രായേലിൽ നിന്ന് പോയി എന്ന് പറഞ്ഞു. നേരം എന്താണ് ഞാൻ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആ ആലയം അങ്ങനെ തന്നെ നിൽക്കുന്നു, അതിന്റെ പുറമേയുള്ള സ്ട്രക്ചർ എല്ലാം നിൽക്കുന്നു. അങ്ങനെ നിൽക്കുമ്പോൾ തന്നെ ആ പെട്ടകം, ദൈവത്തിന്റെ പ്രസൻസ് ഉണ്ടായിരുന്നു, ആ പെട്ടകം പിടിപ്പിക്കുന്നു. അങ്ങനെ ദൈവത്തിന്റെ പ്രസൻസ് അവിടെ നിന്ന് നഷ്ടപ്പെട്ടു, ഗ്ലോറി അവിടെ നിന്ന് നഷ്ടപ്പെട്ടു. ദൈവത്തിന്റെ ഗ്ലോറി നഷ്ടപ്പെട്ടപ്പോൾ ആ അതിന് ഫിനഹാസിന്റെ ഭാര്യ പറയുകയാണ്, ഗ്ലോറി ഇസ് ഡിപ്പാർട്ടഡ് എന്ന് പറഞ്ഞിട്ട് മകന് ഉണ്ടായ മകന് ഈഖാബോദ് എന്ന് പറയുന്നു. ഈഖാബോദ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മഹത്വം പോയിപ്പോയെന്നാണ്. എന്താണ് ഞാൻ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ, പലപ്പോഴും പല ദൈവ സഭകൾ എന്ന് പറയുന്ന കെട്ടിടങ്ങളിൽ നിന്നും, കെട്ടിടങ്ങളല്ല ദൈവസഭ, മുമ്പോട്ട് പോകുമ്പോൾ ദൈവത്തിന്റെ മഹത്വം നഷ്ടപ്പെട്ട ദൈവസഭ, ഗ്ലോറി നഷ്ടപ്പെട്ടു. പക്ഷെ അതിന്റെ പേര് നമ്മൾ വായിച്ചു കഴിഞ്ഞാൽ ദൈവസഭ എന്നുള്ളതായിരിക്കും പേര്. പക്ഷെ ഉള്ളിൽ ദൈവത്തിന്റെ തേജസ് എന്നേ നഷ്ടപ്പെട്ട ദൈവസഭ. ഞാൻ പല കാര്യങ്ങളും പറയാൻ ആഗ്രഹിക്കാത്തതാണെങ്കിൽ ഇതിന്റെ കൂട്ടത്തിൽ ഞാൻ പറഞ്ഞു, ഞാൻ രക്ഷിക്കപ്പെട്ടപ്പോൾ, വർഷങ്ങൾക്ക് മുമ്പ് രക്ഷിക്കപ്പെട്ടപ്പോൾ, ഞങ്ങളുടെ സ്ഥലത്ത്, ഞാൻ ജനിച്ച സ്ഥലത്ത് ഞാൻ താമസിക്കുന്ന സ്ഥലത്ത് നിലമ്പൂർ കൊല്ലഞ്ചേരി എന്ന് പറഞ്ഞ സ്ഥലത്ത് ഒരു IPC ചർച്ചിലായിരുന്നു ഞാൻ പോയിക്കൊണ്ട്. കുറച്ചുനാൾ കഴിഞ്ഞപ്പോഴത്തേക്ക് അവിടെ അടിയും ബഹളവും, കാരണം അത് പോലീസ് അത് പൂട്ടി. ആ ദൈവസഭയെ പറ്റി ആ ഏരിയയിൽ അന്ന് പറഞ്ഞുകൊണ്ടിരുന്നത് കൊല്ലഞ്ചേരി ഗുസ്തി മത്സര കേന്ദ്രമെന്നാണ് ആ സഭയെപ്പറ്റി നാട്ടുകാർ പറഞ്ഞുകൊണ്ടിരുന്നത്. ഞാൻ കഴിഞ്ഞ വർഷം നാട്ടിൽ പോയപ്പം, ഞാൻ ആ സഭയിൽ നിന്ന് പോയതിന് ശേഷം പിന്നെ അവിടെ പോയിട്ടേ ഇല്ല. വർഷങ്ങൾക്ക് ശേഷം ഞാൻ കഴിഞ്ഞ ആഴ്ച ചെന്നപ്പോൾ അവിടെ ഒരു അവിടെ പോയിക്കൊണ്ടിരുന്ന ഒരു വ്യക്തിയെ ഞാൻ കണ്ടു. അന്നേരം അദ്ദേഹത്തിന് ചോദിച്ചു, നിങ്ങൾ എവിടെയാണ് പോകുന്നത്? പറഞ്ഞു, എന്തേ, ഞങ്ങൾ വേറൊരു സഭയിലാണ് പോകുന്നത് പറഞ്ഞു. അന്നേരം ഞാൻ ചോദിച്ചു, എന്തുകൊണ്ടാണ് അവിടെ പോകാത്തതെന്ന് ചോദിച്ചും പറഞ്ഞു, അത് പോലീസ് വന്നത് കൂട്ടി എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, അത് വർഷങ്ങൾക്ക് മുമ്പ് സംഭവിച്ച സംഭവമാണല്ലോ, ഇപ്പോഴൊന്നും നടന്നാലല്ലോ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, അതല്ല, അതിനുശേഷം പല പ്രാവശ്യം അത് വന്ന് കൂട്ടി, ഒരു 6-7 പ്രാവശ്യം ഈ സംഭവങ്ങൾ നടന്നു. അന്നേരം ഞാൻ എന്ത് പറഞ്ഞെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് ഞാൻ ലിറ്ററലി നടന്നു, ഇതെല്ലായിടത്തും ഇങ്ങനെയൊന്നും ആണെന്നല്ല ഞാൻ പറഞ്ഞത്, ചിലയിടത്ത് ഇങ്ങനെ തന്നെയാണ്. അന്നേരം അതിന്റെയും പേര് ഇന്ത്യ പെന്തക്കോസ്റ്റൽ ദൈവസഭ എന്നാണ്, ദൈവസഭ എന്നാണ് പേര്. പക്ഷെ മഹത്വം നഷ്ടപ്പെട്ടു, ഗ്ലോറി നഷ്ടപ്പെട്ടു. മഹത്വം നഷ്ടപ്പെട്ടെങ്കിലും സ്ട്രക്ചർ അങ്ങനെ നിന്നു. ഇതിങ്ങനെയാണ് പലപ്പോഴും ദൈവസഭകളുടെ കാര്യം. അന്നേരം ഞാൻ പോട്ട് പോട്ടെ, അന്നേരം ഇത് നമ്മൾ ഇസ്രായേലിലെ നടക്കുന്ന കാര്യങ്ങൾ, ഇസ്രായേലിൽ നടന്ന കാര്യങ്ങൾ ദൈവസഭയ്ക്ക് പാഠമായിട്ടാണ് എഴുതിയിരിക്കുന്നത്. ചരിത്രം വീണ്ടും വീണ്ടും ആവർത്തിച്ചുകൊണ്ടേയിരിക്കുക. അന്നേരം മുമ്പോട്ട് പോട്ടെ, ഇങ്ങനെ ഞാൻ പെട്ടകം പിടിക്കപ്പെട്ടു പോകുന്നു. അതിനുശേഷം ന്യായാധിപന്മാരുടെ സമയത്തിന് ശേഷം രാജാക്കന്മാരുടെ സമയം വരുന്നു. ഇസ്രായേലിലെ ആദ്യത്തെ രാജാവ് എന്ന് പറയുന്നത് ശൗലായിരുന്നു. എന്നാൽ ശൗലിന് ദൈവത്തിന്റെ ഹൃദയപ്രകാരമുള്ള മനുഷ്യനായിരുന്നില്ല ശൗൽ. അതുകൊണ്ട് തന്നെ ദൈവം ശൗലിനെ തള്ളിക്കളയുമ്പോൾ തന്നെ ദൈവം ശമൂവേലിനടുത്ത് പറയുന്നുണ്ട്, ഞാൻ എന്റെ ഹൃദയപ്രകാരം ഒരു മനുഷ്യനെ ഞാൻ കണ്ടിരിക്കുന്നു എന്ന് പറയുന്നുണ്ട്. ഒന്ന് ശമൂവേൽ ഇതിന്റെ 13:14 ഞാൻ നിങ്ങൾ പിന്നീട് വായിച്ചു നോക്കിയാൽ മതി. എന്നിട്ട് ശമൂവേൽ ദാവീദിനെ തെരഞ്ഞെടുക്കുമ്പോൾ ദൈവം ശമൂവേലിനടുത്ത് പറയുന്നുണ്ട്, മനുഷ്യൻ പുറമേയുള്ളത് നോക്കുന്നു, ദൈവം ഹൃദയങ്ങളെ നോക്കുന്നു. ഒന്ന് ശമുവേൽ 16:7 ദാവീദിനെ തന്നെ. എന്താണ് ഞാൻ പറഞ്ഞെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ദാവീദിലേക്കാണ് വരുന്നത്. ദാവീദിൽ ദൈവം തന്റെ ഹൃദയപ്രകാരമുള്ള ഒരു മനുഷ്യനെ കണ്ടു. പെർഫെക്റ്റ് ആയിരുന്നില്ല, പല തെറ്റുകളുള്ള മനുഷ്യൻ, എങ്കിലും ദൈവത്തിന്റെ ഹൃദയം ദാവീദിനറിയുന്നു. ദാവീദാണ് ദൈവത്തിന്റെ ആലയത്തെപ്പറ്റി ബർഡൻ എടുക്കുന്നതും ആലയം പണിയാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്നു. 2 ശമുവേൽ അതിന്റെ 7-ാമത്തെ അധ്യായത്തിന്റെ 2-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ ദാവീദിന്റെ, ഞാൻ ദാവീദിന്റെ ഹൃദയത്തിലെ പ്രാർത്ഥനയെപ്പറ്റി ഞാൻ 132-ാം സങ്കീർത്തനത്തിൽ വായിച്ചു. അതിന്റെ കോണ്ടക്സ്റ്റ് ആണ് 2 ശമുവേൽ അതിന്റെ 7-ാമത്തെ അധ്യായം. അവിടെ പറഞ്ഞിരിക്കുകയാണ്, യഹോവ ചുറ്റുമുള്ള സകല ശത്രുക്കളെയും മടക്കി രാജാവിന് സ്വസ്ഥത നൽകിയ ശേഷം. രാജാവിന് സ്വസ്ഥതയാണ്, എല്ലാ കാര്യത്തിലും സ്വസ്ഥതയാണ്, ഒരു പ്രശ്നവുമില്ല. പക്ഷെ രാജാവിന്റെ ഹൃദയത്തിൽ സ്വസ്ഥതയില്ല. കാരണം എന്താണ്? രാജാവ് പറയാണ്, തന്റെ അരമനയിൽ വസിക്കുമ്പോൾ രാജാവ് നാഥാൻ പ്രവാചകനോട് പറയാണ്, ഇതാ ഞാൻ ദേവദാരുകൊണ്ടുള്ള അരമനയിൽ വസിക്കുന്നു, ദൈവത്തിന്റെ പെട്ടകമോ തിരുശ്ശീലയ്ക്ക് അകത്തിരിക്കുന്നു. അന്നേരം ദൈവത്തിന്റെ പെട്ടകം ദാവീദിനെ തിരിച്ചു കൊണ്ടുവന്നു. ശൗലിനെ പറ്റി കൺസേൺ ചെയ്തേയില്ല, എങ്കിലും അത് തിരശ്ശീലയ്ക്ക് അകത്തിരിക്കുന്നു. ഇവരാലയത്തിൽ വസിക്കണം, ദൈവത്തിന്റെ ആലയം ബിൽഡ് ചെയ്യണം എന്നുള്ള ഹൃദയത്തിലെ വലിയ ഭാരം മോശയെ പോലെ തന്നെ ദാവീദിനുണ്ടാകും. എന്തുകൊണ്ടാണ് ദാവീദിനെ ദൈവം തിരഞ്ഞെടുക്കുന്നുള്ളത് മുമ്പോട്ട് പോകുമ്പോൾ കാണുന്നുണ്ട്. ദാവീദും പറയുന്നുണ്ട്, ഞാൻ എന്തുള്ളൂ, ഞാൻ ഐ എം നത്തിങ്, ഞാൻ ഒന്നുമില്ലാത്ത മനുഷ്യനാണെന്ന് ദാവീദ് പറയുന്നുണ്ട്. ഓക്കെ, ഞാൻ അതിലേക്ക് പോകുന്നു. അന്നേരം മുമ്പോട്ട് പോകുമ്പോൾ ഈ ദാവീദിനെയാണ് ദൈവം തിരഞ്ഞെടുക്കുന്നത് ആലയം പണിയുന്നുണ്ട്. ഞാൻ പറഞ്ഞു മനസ്സിലാക്കണം, ദൈവം അങ്ങോട്ട് പറഞ്ഞതല്ല, ദൈവം മനുഷ്യന്റെ ഹൃദയത്തെ നോക്കുകയാണ്, ആർക്കാണ് ഇതിന് ഭാരമുള്ളത്. നേരെ ദാവീദാണ് ഈ പെട്ടകം പണിയുന്നത്. നേരെ ദാവീദിന്റെ പെട്ടകം അല്ല, സോറി, ദാവീദാണ് ദേവാലയം പണിയുന്നത്. ദാവീദിന്റെ മകനാണ് പണിയുന്നതെങ്കിലും അതിന്റെ മാതൃക ദൈവം കൊടുക്കുന്നത് ദാവീദിന്. ഈ ദൈവത്തിന്റെ ആലയം പണിയുന്നതിന്റെ മാതൃകയെപ്പറ്റി പറയുമ്പോൾ അത് നമ്മൾ മുമ്പോട്ട് പോവാണ്. ദിനവൃത്താന്ത പുസ്തകത്തിലേക്ക് വരുമ്പോൾ അതിന്റെ 28-ാമത്തെ അധ്യായത്തിന്റെ 13-ാമത്തെ വാക്യത്തിൽ ഞാൻ ഈ പറയുന്ന വാക്യങ്ങളൊക്കെ നിങ്ങൾ നോട്ട് ചെയ്തെടുത്താൽ വെച്ചാൽ മതി, പിന്നീട് നിങ്ങൾക്ക് പോയി വായിച്ചു നോക്കാം. അവിടെ നമ്മൾ കാണുമ്പോൾ ഒരു കാര്യം കാണുന്നുണ്ട്, ദൈവം വളരെ കൃത്യമായി മാതൃക പറഞ്ഞു കൊടുക്കും. മോശയ്ക്ക് പറഞ്ഞു കൊടുത്തതുപോലെ തന്നെ എക്സാക്ട്ലി കൃത്യമായി മാതൃക ദൈവം പറഞ്ഞു കൊടുക്കുന്നു എന്ന് മാത്രമല്ല, ദൈവം തന്റെ കൈകൊണ്ട് മാതൃക എഴുതി കൊടുത്തു എന്നാണ് ദാവീദ് ശലോമോൻ എടുത്ത് പറഞ്ഞത്. അതിന്റെ 28:13 പറയാണ്, പുരോഹിതന്മാരുടെയും ലേവിയരുടെയും കൂറുകൾ, യഹോയുടെ ആലയത്തിലെ ശുശ്രൂഷയുടെ വേല, യഹോയുടെ ആലയത്തിലെ ശുശ്രൂഷയ്ക്കുള്ള പാത്രങ്ങൾ എന്നിവയെ പറ്റി തന്റെ മനസ്സിലുണ്ടായിരുന്ന മാതൃകാ വിവരം ശലോമോന് ദാവീദ് കൊടുക്കുന്നു. എന്നിട്ട് പറയാണ് ഇവയെല്ലാം, 19-ാമത്തെ വാക്യം 1 ദിനവൃത്താന്തം 28:19, ഇവയെല്ലാം, ഈ മാതൃകയുടെ എല്ലാ പണികളും യഹോവ എനിക്ക് വേണ്ടി തന്റെ കൈകൊണ്ട് എഴുതി രേഖാമൂലം എന്നെ ഗ്രഹിപ്പിച്ചിരിക്കുന്നു എന്ന് ദാവീദ് ശലോമോൻ എടുത്തു. അന്നേരം എന്താണ് ഞാൻ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആർക്കാണ് ഈ മാതൃക കിട്ടുന്നത്? ദൈവത്തിന്റെ ഹൃദയത്തിലെ ആ മാതൃക കിട്ടുന്ന ആൾക്ക്, ദൈവത്തിന്റെ ഹൃദയം അന്വേഷിക്കുന്ന വ്യക്തികൾക്ക്, ദൈവത്തിന്റെ ഹൃദയപ്രകാരമുള്ള ദൈവസഭയെപ്പറ്റി താല്പര്യമുള്ള വ്യക്തികൾക്കാണ് മാതൃക. അവർക്ക് മാത്രമേ ഒരു സ്വസ്ഥതയില്ലാതിരിക്കുകയുള്ളൂ യഥാർത്ഥ ദൈവസഭ ബിൽഡ് ചെയ്ത പാടുകയും. അല്ലാത്തവരൊക്കെ സാറ്റിസ്ഫൈഡാണ്. അല്ലാത്തവരൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ആദ്യ പാഠങ്ങളിൽ മുമ്പോട്ട് പോകുന്ന വ്യക്തികളെ പറ്റിയുള്ള സഭകളെ പറ്റി താല്പര്യം, അവർ സാറ്റിസ്ഫൈഡ് ആണ്. എന്നാൽ യഥാർത്ഥ ദൈവസഭയെ പറ്റി ഭാരമുള്ളവർ, അവർ സാറ്റിസ്ഫൈഡ് ആവില്ല. അവർ ദൈവവചനപ്രകാരം ആലയം പണിയപ്പെടണം എന്ന് ആഗ്രഹിക്കും. അന്നേരം ദൈവം ശലോമോനിൽ കൂടി ഈ പണി മുമ്പോട്ട് പോകുന്നു. അന്നേരം എക്സാക്ട്ലി അതുപോലെ തന്നെ പണിയുന്നു. അതിന്റെ റിസൾട്ട് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, വീണ്ടും നമ്മൾ കാണുന്നത് ആ ദൈവത്തിന്റെ ഗ്ലോറി വീണ്ടും ആ ദേവാലയത്തിൽ ഇറങ്ങുന്നു. അത് 2 ദിനവൃത്താന്തം അതിന്റെ 7-ാമത്തെ അധ്യായത്തിലാണ് നമ്മൾ ഈ ദേവാലയത്തിന്റെ പ്രതിഷ്ഠയും ബാക്കി കാര്യങ്ങൾ കാണുന്നത്. അതോട് പെട്ടെന്ന് നമുക്ക് എടുക്കാം. 2 ദിനവൃത്താന്തം അതിന്റെ 7-ാമത്തെ അധ്യായത്തിൽ ശലോമൻ ദേവാലയം പ്രതിഷ്ഠിക്കുന്നു. അവിടെ ദൈവത്തിന്റെ തേജസ് ഇറങ്ങി. 7-ാമത്തെ അധ്യായത്തിന്റെ 1-ാമത്തെ വാക്യം 2 ദിനവൃത്താന്തം 7:1, ശലോമോൻ പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ ആകാശത്തും തീയിറങ്ങി ഹോമയാഗോ ഹന്നയാഗോ ഉപയോഗിച്ചു, യഹോവയുടെ തേജസ് ആലയത്തിൽ നിറഞ്ഞു. യഹോയുടെ തേജസ് ആലയത്തിൽ നിറഞ്ഞിരിക്കുന്നുണ്ട്, പുരോഹിതന്മാർക്ക് യഹോയുടെ ആലയത്തിൽ കടക്കാൻ കഴിഞ്ഞില്ല. എന്നാൽ ഇതേപോലെ തന്നെ നമ്മൾ നേരത്തെ കണ്ടതുപോലെ തന്നെ എക്സാക്ട്ലി ദൈവത്തിന്റെ വേല ദൈവത്തിന്റെ വഴിയിൽ കൂടി ചെയ്യുമ്പോൾ ദൈവത്തിന്റെ പ്രസൻസ് വരികയും അവിടെ ദൈവത്തിന്റെ ഗ്ലോറി വെളിപ്പെടുകയും ചെയ്യും. ഞാൻ എന്താണ് ദൈവത്തിന്റെ തേജസിനെ പറ്റി വീണ്ടും പറഞ്ഞത്? ഇതൊരു വളരെ പ്രസക്തിയുള്ള കാര്യമാണ്. ദൈവത്തിന്റെ തേജസ്സാണ് ഒരു ദൈവസഭയുടെ അടിസ്ഥാന യുണീക്നെസ് എന്ന് പറഞ്ഞു. എന്നാൽ ചരിത്രം വീണ്ടും ആവർത്തിക്കുകയാണ്, ദൈവജനം പിന്മാറ്റത്തിലേക്ക് പോകുന്നു, ദൈവജനം വീണ്ടും അടിമത്തത്തിലേക്ക് പോകുന്നു. നമ്മൾ ഇതുമായിട്ട് ബന്ധപ്പെട്ടാണ് പഴയ നിയമം മുഴുവൻ പോകുന്നത്. ദൈവജനത്തിന്റെ ദൈവത്തിലെ പ്രവാചകന്മാർ ഇവരെ വാൻ ചെയ്യുന്നു. യെശയ്യാവ്, യിരെമ്യാവ് തുടങ്ങിയ പ്രവാചകന്മാരെല്ലാം ഇവരെ വാൻ ചെയ്തു. ഇവർ പിന്മാറ്റത്തിലേക്ക് പോയി, ദേവാലയത്തിൽ മ്ലേച്ഛതകൾ നടക്കുന്നു. അവസാനം വീണ്ടും ഇവർ ക്യാപ്റ്റിവിറ്റിയിലേക്ക്, ബാബിലോൺ ക്യാപ്റ്റിവിറ്റിയിലേക്ക് പോകുന്നു. അവിടെ വെച്ചിട്ട് യെഹെസ്കേലിൽ നിന്നൊരു പ്രവചനം. എന്നാൽ നമ്മൾ പ്രവാചകന്മാർ പഠിച്ചു കഴിഞ്ഞാൽ ബാക്കിയുള്ള എല്ലാ പ്രവാചകന്മാരും ഇവർ ജെറുസലേമിൽ നിന്നാണ് പ്രവചിച്ചെങ്കിൽ യെഹെസ്കേൽ മാത്രമാണ് ബാബിലോണിൽ പ്രവചിക്കുന്നത്. യെഹെസ്കേൽ പ്രവചനത്തിലേക്ക് പോകുമ്പോൾ ഈ ബാബിലോണിയ പ്രമാസം ഒരു മൂന്ന് ഭാഗമായിട്ടാണ് നടക്കുന്നത്. ഞാൻ ഇന്ന് വിശദീകരണത്തിലേക്ക് പോകുന്നില്ല. ആ മൂന്നാമത്തെ ഭാഗത്തിലെ ആ ക്യാപ്റ്റിവിറ്റിയിലാണ് യഥാർത്ഥത്തിൽ ജെറുസലേം പൂർണ്ണമായിട്ട് നശിപ്പിക്കുന്നത്. അന്നേരം അപ്പോൾ യെഹെസ്കേൽ ബാബിലോണിൽ ബാബിലോണിലായിരിക്കുമ്പോൾ യെഹെസ്കേലിന്റെ ദർശനത്തിൽ കൂടി കാണുകയാണ്. യെഹെസ്കേലിന്റെ ദർശനം, യെഹെസ്കേലിന്റെ പ്രവചനം അതിന്റെ പത്താമത്തെ അധ്യായത്തിലാണ് ആ ദർശനം എഴുതിയിരിക്കുന്നത്. അന്നേരം അതിന്റെ ഹെഡിങ് പത്താമത്, നിങ്ങളുടെ ബൈബിളിൽ ഒരു ഹെഡിങ് ഉള്ള ബൈബിൾ ആണെങ്കിൽ അതിൽ കാണാനായിട്ട് ഇടയും. അതിന്റെ ഒമ്പതാമത്തെ അധ്യായത്തിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എട്ടാമത്തെ ഒമ്പതാമത്തെ അധ്യായത്തിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദേവാലയത്തിന് നടക്കുന്ന മ്ലേച്ഛതകളെ പറ്റിയാണ് എഴുതുന്നത്. ഒമ്പതാമത്തെ അധ്യായത്തിൽ എന്ന് പറഞ്ഞാൽ ദേവാലയത്തിന് നടക്കുന്ന മ്ലേച്ഛതകൾ കണ്ട് അവരുടെ ഹൃദയത്തിൽ നെടുവീർപ്പെടുന്ന കുറച്ച് ജനത്തെ പറ്റി ദൈവം പറയാണ്. ആ നെടുവീർപ്പെടുന്ന, ആ ദൈവത്തിന്റെ ആലയത്തിൽ നടക്കുന്ന മ്ലേച്ഛതകളെ പറ്റി നെടുവീർപ്പെടുന്ന മനുഷ്യനെ മാർക്ക് ചെയ്യുക, ബാക്കി എല്ലാവരെയും നശിപ്പിക്കാനായിട്ട് പറയും. മഷിക്കുപ്പി കൊണ്ടവരെ മാർക്ക് ചെയ്യുക, ബാക്കി എല്ലാവരെയും നശിപ്പിക്കാനായിട്ട് പറയാം. അടുത്തതായിട്ട് പത്താമത്തെ അധ്യായത്തിൽ കാണുന്നത് ദൈവമഹത്വം ദേവാലയം വിട്ടു പോകും. ദ ഗ്ലോറി ഡിപ്പാർട്സ് ഫ്രം ദ ടെമ്പിൾ. ദേവാലയത്തിൽ നിന്നും ദൈവത്തിന്റെ തേജസ് മുമ്പ് വിട്ടുപോവുകയാണ്. ദൈവത്തിന്റെ തേജസ് വിട്ടുപോകുമ്പോൾ ഇമ്മീഡിയറ്റ്ലി നടക്കുന്ന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ദേവാലയത്തിന്റെ തകർച്ചയാണ് തുടർന്ന് നടക്കുന്നത്. നമ്മൾ സ്കേൽ പ്രകാരം വായിച്ചു കഴിഞ്ഞാൽ ദേവാലയത്തിന്റെ തകർച്ച മുമ്പോട്ട് യെഹെസ്കേലിൽ തന്നെ കാണുന്നതിനായിട്ട് കഴിയും. മുപ്പത്തിമൂന്നാം അധ്യായത്തെ നേരെ മുപ്പത്തിമൂന്നാമത്തെ അധ്യായം മുതൽ പിന്നീട് യെഹെസ്കേലിന്റെ പ്രവചനത്തിന്റെ രീതി മാർഗമാണ്, ജാതികളെ പറ്റിയുള്ള പ്രവചനമാണ്. ഞാൻ അതിന്റെ വിശദീകരണത്തിൽ പോകുന്നത്, ഞാൻ ഇതിന്റെ ഈ ഒരു കാര്യപോയിന്റിൽ മാത്രം നിൽക്കാനായിട്ടാണ് ശ്രമിക്കുന്നത്. നേരെ വീണ്ടും ദേവാലയത്തിൽ നിന്നും ദൈവത്തിന്റെ തേജസ് നഷ്ടപ്പെട്ടു, ദേവാലയം നശിപ്പിക്കപ്പെടുകയാണ്. ശലോമോൻ ബിൽഡ് നിർമ്മിച്ച ദേവാലയം പരിപൂർണമായിട്ട് നശിപ്പിക്കപ്പെടുക. വീണ്ടും ചരിത്രം മുമ്പോട്ട് പോകുമ്പോൾ പ്രവാചകന്മാരിൽ കൂടി ദൈവം വീണ്ടും സംസാരിക്കുകയും ജനം മടങ്ങി വരികയും ചെയ്യും. നേരം ഈ ഇസ്രായേലിന്റെ ജീവിതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു ചരിത്രം പഠിച്ചു കഴിഞ്ഞാൽ മുമ്പോട്ട് പോക്ക് പുറകോട്ട് പോക്ക് മുമ്പോട്ട് പോക്ക് പുറകോട്ട് പോക്ക് ഇങ്ങനെയാണ് പോകുന്നത്. അന്നേരം പിന്നീടുള്ള പ്രവാചകന്മാർക്ക് ശെരുബ്ബാബേൽ കൂടിയും ജോഷുവയിൽ കൂടിയും ഒക്കെ ദൈവം ദേവാലയം വീണ്ടും പണിയുന്നു. ഹഗ്ഗായി, എസ്ര, നെഹെമ്യാവ് ഇങ്ങനത്തെ സഖര്യാ പ്രവചനം, ഇതെല്ലാം തന്നെ ഈ മടങ്ങിവരവിനെ പറ്റിയുള്ള പ്രവചനം. അങ്ങനെ ശെരുബ്ബാബേലിന്റെ നേതൃത്വത്തിൽ ദേവാലയം വീണ്ടും പണിയപ്പെടുന്നു, ദേവാലയത്തിൽ ആരാധന പുനഃസ്ഥാപിക്കപ്പെടുന്നു. നമ്മൾ പഴയ നിയമത്തിന്റെ പ്രവചനം അവസാനത്തിലേക്ക് വരുമ്പോഴേക്കും മലാഖി പ്രവചനത്തിൽ, മലാഖി പ്രവചനത്തിന്റെ കോണ്ടക്സ്റ്റ് നമ്മൾ വായിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവും വീണ്ടും ജനം പിന്മാറ്റത്തിലേക്ക്. ജനം ദേവാലയത്തിലെ ആരാധനകൾ വളരെ എന്താ മൊണോട്ടണസ് ആയിട്ടുള്ള ആരാധന, ചത്തതിനെയും മുടന്തതിനെയും കൊണ്ടിരുന്നു. അതിനെ പറ്റിയുള്ള ദൈവത്തിന്റെ ഇവരുടെ ഇടപെടൽ, അവരുടെ കംപ്ലൈന്റ് ആണ്, ദൈവം ഇവരുടെ ഇടപെടുന്നതാണ് മലാഖി പ്രവചനത്തിൽ കാണുന്നത്. ഒരു പിന്മാറ്റമാണ് മലാഖി പ്രവചനത്തിൽ നമ്മൾ കാണുന്നത്. അതോടുകൂടി നമ്മൾ പഴയ നിയമ പുസ്തകങ്ങൾ, നമ്മുടെ ബൈബിളിലുള്ള പഴയ നിയമ പുസ്തകങ്ങൾ നിൽക്കുക. എന്നാൽ ഇതിന്റെ ഇടയ്ക്ക് പഴയ നിയമത്തിൽ മലാഖിയുടെ മത്തായിയുടെ ഇടയ്ക്ക് ഒരു കാലഘട്ടമുണ്ട്. അത് നമ്മുടെ ബൈബിളിൽ, നമ്മുടെ സാധാരണ ഉപയോഗിക്കുന്ന ബൈബിളിൽ എഴുതിയിട്ടില്ലാത്ത ഒരു കാലഘട്ടത്തിൽ നടക്കുന്ന കാര്യം എന്ന് പറഞ്ഞാൽ ആ ചരിത്രം കൂടി പറഞ്ഞ് ചെയ്യാൻ മുമ്പോട്ട് പോകണം, അങ്ങനെ നമുക്ക് കണക്ഷൻ കിട്ടും. ഈ ജനം വീണ്ടും പിന്മാറ്റത്തിലേക്ക് പോവുകയും വീണ്ടും ആ ദേവാലയം നശിപ്പിക്കപ്പെടുകയും ചെയ്യുന്നു. അന്ത്യോക്യസ് എപ്പിഫാനിസ് എന്ന് പറയുന്ന ഒരു സിറിയൻ രാജാവ് വരികയും ആ ദേവാലയം അശുദ്ധമാക്കുകയും അതിനെ നശിപ്പിക്കുകയും ചെയ്യുന്നു. ഈ ദേവാലയം ഹെരോദാവ് റീബിൽഡ് ചെയ്യും. കാരണം റോമക്കാർ ഇസ്രായേലിന്റെ ജെറുസലേമിൽ, ഇല്ലെങ്കിൽ ഇസ്രായേലിനെ കീഴടക്കുന്നു. ഈ ഹെരോദാവ് ഈ ദേവാലയം റീബിൽഡ് ചെയ്യും. ഇവിടെയാണ് നമ്മൾ പുതിയ നിയമത്തിലേക്ക് കടക്കുന്നത്. ഞാൻ ഇത്രയും നേരം പറഞ്ഞത്, ഞാൻ ഇത്രയും സമയം എടുത്തു പറഞ്ഞത് പഴയ നിയമത്തിലെ ദേവാലയത്തിന്റെ ഒരു ഓവർവ്യൂ, ദേവാലയത്തിന്റെ കാര്യമാണ്. ദേവാലയത്തിൽ കൂടി ഇസ്രായേൽ ജനതയുടെ, ദൈവമക്കളുടെ, അല്ലെങ്കിൽ ദൈവം തെരഞ്ഞെടുത്ത ഒരു ജനതയുടെ ജീവിത രീതിയും, ദൈവം എങ്ങനെയാണ് ഇവരുടെ ഇടപെട്ടതെന്നും, എങ്ങനെയാണ് ദേവാലയത്തിൽ ദൈവദേശം നഷ്ടപ്പെടുകയും തിരിച്ചു വരികയും നഷ്ടപ്പെടുകയും ചെയ്തു എന്നുള്ളതാണ് പറയുന്നത്. യേശുക്രിസ്തുവിന്റെ ശുശ്രൂഷ നമ്മൾ പഠിക്കുമ്പോൾ യേശുക്രിസ്തുവിന്റെ ശുശ്രൂഷ എപ്പോഴും ദേവാലയവുമായിട്ട് ബന്ധപ്പെട്ട് തന്നെയായിരുന്നു. യോഹന്നാന്റെ സുവിശേഷം അതിന്റെ മൂന്നാമത്തെ അധ്യായത്തിലേക്ക് വരുമ്പോൾ യേശുക്രിസ്തുവിന്റെ പരശുശ്രൂഷ തുടങ്ങുന്നതാണ്. യേശുക്രിസ്തുവിന്റെ പരശുശ്രൂഷ തുടങ്ങുമ്പോൾ തന്നെ യേശുക്രിസ്തു ദേവാലയം, ഇതൊരു പ്രസകാ ദിവസമാണ് നടക്കുന്നത്, യേശുക്രിസ്തു ദേവാലയത്തിലേക്ക് വരിക. അവിടെ നമ്മൾ അതിന്റെ രണ്ടാമത്തെ യോഹന്നാന്റെ പുതിയ നിയമത്തിലേക്ക് നമ്മൾ കിടക്കുകയാണ്. യോഹന്നാന്റെ സുവിശേഷം രണ്ടാമത്തെ അധ്യായത്തിന്റെ പതിമൂന്നാമത്തെ, യഹൂദന്മാരുടെ പ്രസഹ സമീപമായതുകൊണ്ട് യേശു എരിശിലമിലേക്ക്, അവിടെ ചെല്ലുമ്പോൾ ദൈവം യേശുക്രിസ്തു ദേവാലയത്തിൽ കടക്കുമ്പോൾ യേശുക്രിസ്തു കാണുന്നൊരു കാര്യമുണ്ട്. ദേവാലയത്തിൽ കാള, ആട്, പ്രാവ് എന്ന് വിൽക്കുന്നവരെയും അവിടെ ഇരിക്കുന്ന പൊൻവാണിപ്പക്കാരെയും കണ്ടിട്ട് കയറുകൊണ്ടൊരു ചെമ്മട്ടി ഉണ്ടാക്കി ആടുമാടുകളോടും കൂടി എല്ലാവരെയും ദേവാലയത്തിൽ നിന്ന് പുറത്താക്കി. പൊൻവാണിപ്പക്കാരുടെ നാണി നൂക്കിക്കളഞ്ഞു, മേശകളെ മറിച്ചിട്ടു, പ്രാവുകളെ വിൽക്കുന്നവരോട് ഇത് ഇവിടെ നിന്ന് കൊണ്ടുപോവുകയും എന്റെ പിതാവിന്റെ ആലയത്തെ വാണിഭശാലയാക്കരുതെന്ന് പറഞ്ഞു. ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഇംഗ്ലീഷ് വായിച്ച് കഴിഞ്ഞാൽ മനസ്സിലാക്കും, സ്റ്റോപ്പ് മേക്കിംഗ് മൈ ഫാദേഴ്സ് ഹൗസ് എ പ്ലേസ് ഓഫ് ബിസിനസ് എന്ന് പറയും. അപ്പോൾ ദൈവം ഇവിടെ നമ്മൾ വായിച്ചു കഴിഞ്ഞാൽ യേശുക്രിസ്തുവിന്റെ വളരെ ഇൻടോളറന്റ് ആയിട്ടുള്ളൊരു പ്രവർത്തനമാണ്. അന്നേരം എന്തുകൊണ്ടാണ് യേശുക്രിസ്തു ഇത്ര കോപിക്കുന്നത്? അതിൽ എന്താണ് കാരണം? അതിന്റെ കാരണം ഇവിടെ യേശുക്രിസ്തു പറയുകയാണ്, എന്റെ പിതാവിന്റെ ആലയത്തെ നിങ്ങൾ ഒരു ബിസിനസ് കേന്ദ്രമാക്കി മാറ്റി എന്നാണ്. എന്താണ് അതിനുള്ള പ്രശ്നം? നമ്മൾ ഇന്നത്തെ ദൈവസഭകൾ അല്ലെങ്കിൽ റിലീജിയസ് വർക്ക് ദൈവവേലയെ കണ്ടു കഴിഞ്ഞാൽ, ഞാൻ പറയുന്നതുകൊണ്ട് നിങ്ങൾക്ക് ബുദ്ധിമുട്ട് തോന്നരുത്, എല്ലാവരെയും ചേർത്തല്ല ഞാൻ പറയുന്നത്, പലയിടത്തും ഇങ്ങനെയാണ് എന്റെ എക്സ്പീരിയൻസ് തന്നെയുള്ള കാര്യങ്ങൾ. പലയിടത്തും ദൈവത്തിന്റെ വേല ഒരു ബിസിനസ്സാണ്, പണമുണ്ടാക്കാനായിട്ടുള്ള ഒരു മാർഗമായി. പണം ഉണ്ടാക്കുന്നത് തെറ്റൊന്നുമല്ല, ബിസിനസ് ചെയ്യുന്നത് തെറ്റൊന്നുമല്ല, പക്ഷെ ബിസിനസ് ദൈവസഭയിലേക്ക് വന്നു അല്ലെങ്കിൽ ദൈവത്തിന്റെ വേല ബിസിനസ്സാക്കി മാറ്റുമ്പോൾ, പണമുണ്ടാക്കാനായിട്ടൊരു മാർഗമാക്കി മാറ്റുമ്പോൾ ദൈവത്തിന്റെ കോപം ജ്വലിക്കുകയാണ്. യേശുക്രിസ്തു കോപിച്ചു എന്ന് ബൈബിളിൽ രണ്ട് സ്ഥലത്തെ പറഞ്ഞു. അതൊരിക്കലും പാപികളോടായിരുന്നു, പാപികളുടെ കർത്താവിന്റെ അടുത്ത് അവരുടെ അടുത്ത് സഹാനുഭൂതിയായിരുന്നു. ഒരു രോഗികളുടെ അടുത്ത് ഒരു ഡോക്ടർ കൊണ്ടാകുന്ന പോലത്തെ ഒരു സഹാനുഭൂതി, കമ്പാഷൻ ആയിരുന്നു പാപികളുടെ അടുത്തുള്ള. പാപികൾ കർത്താവിന്റെ അടുത്തേക്ക് വരികയായിരുന്നു. യേശുക്രിസ്തു കോപിച്ച് രണ്ട് സ്ഥലത്തും രണ്ട് പ്രാവശ്യവും ദേവാലയത്തിൽ നടക്കുന്ന കാര്യത്തെ ഞാൻ അതിന്റെ വിശദീകരണത്തിലേക്ക് പോകുന്നില്ല. ഒന്നിവിടെ, രണ്ടാമത് ദേവാലയത്തിൽ ഒരു വരണ്ട കൈയുള്ള മനുഷ്യനെ സൗഖ്യമാക്കാനായിട്ട് ശ്രമിച്ചപ്പോൾ അവർ നിയമത്തെ മനുഷ്യനേക്കാൾ കൂടുതൽ വിലയുള്ളതായി കാണുന്ന ലീഗലിസ്റ്റുകളെ. നേരെ ദേവാലയത്തിലെ പണക്കച്ചവടം, ബിസിനസ്സും ലീഗലിസവും കണ്ടപ്പോഴാണ് ദൈവത്തിന്റെ യേശുക്രിസ്തുവിന്റെ കോപം ജ്വലിക്കുന്നത്. എനിക്ക് ഇതൊരു കോപം ജ്വലിക്കേണ്ട കാര്യമാണ്. ഇത് നമുക്ക് ഇത്രയും കോപം ജ്വലിക്കുന്നത് എന്ന്, നമുക്കിത് കോപം ഉണ്ടാക്കുന്നില്ലെങ്കിൽ നമ്മൾ ദൈവത്തിന്റെ ആലയത്തെ പറ്റി നമുക്ക് കാഴ്ചപ്പാടില്ലെന്ന് മനസ്സിലാക്കും. ദൈവവേല ബിസിനസ് ആക്കുന്നു, പണ സമ്പാദത്തിനുള്ള മാർഗം. ഞാൻ പറയട്ടെ, ദൈവവേല നല്ലൊരു ബിസിനസ്സാണ് പണം ഉണ്ടാക്കാനുണ്ട്. എനിക്ക് അറിയാവുന്ന ഒരു കാര്യം, അനേകരെ എനിക്കറിയാം, സാധാരണ ഏത് ബിസിനസ്സിൽ പണം ഉണ്ടാക്കുന്നതിനേക്കാൾ കൂടുതൽ ദൈവവേലയും കൊണ്ട് കോംപ്രമൈസ് ചെയ്യാണ്. യഥാർത്ഥത്തിൽ വേല ചെയ്യുന്ന ആൾക്കാർക്കില്ല, ദൈവത്തിന്റെ വേലയെ കോംപ്രമൈസ് ചെയ്യാണ്. നമ്മൾ യേശുക്രിസ്തുവിന്റെ പറഞ്ഞതുപോലെ, പിശാച് പറഞ്ഞ എന്നെ ഒന്ന് നമസ്കരിച്ചാൽ നിനക്ക് ഇതെല്ലാം തരാമെന്ന് പറഞ്ഞതുപോലെ, ഒന്ന് നമ്മൾ താണ നമ്മൾ കോംപ്രമൈസ് ചെയ്യുക, നമുക്ക് ഒരുപാട് പൈസ ഉണ്ടാക്കാവുന്ന മേഖലയാണ് ദൈവവേല, പണം ഉണ്ടാക്കാൻ. പക്ഷെ അത് ദൈവം വെറുക്കുന്ന കാര്യം. ഇത് അനേകർക്ക് അറിയില്ല. ഞാൻ ഒരിക്കലും ഒരു ആർട്ടിക്കിൾ എഴുതിയിരുന്നു ഇതുമായിട്ട് ബന്ധപ്പെട്ട്, എന്നെ ഏറ്റവും കൂടുതൽ വിമർശനം ഉണ്ടാക്കിയ ആർട്ടിക്കിൾ അതാണ്, ഈ ദൈവവേലയും പണവുമായിട്ട് ബന്ധപ്പെട്ട് എഴുതിയത്. എന്നാൽ ഇത് ആൾക്കാർക്ക് ഇഷ്ടമല്ല, പക്ഷെ ദൈവം ഇതിനെ വെറുക്കുകയാണ്. ഇത് കണ്ടപ്പോൾ കർത്താവിന്റെ കോപം ജ്വലിച്ചു. ഇവിടെ ബിസിനസ് നടക്കുന്നു എന്ന് കണ്ടപ്പോൾ കർത്താവ് പറയാണ്, എന്റെ പിതാവിന്റെ ആലയം ബിസിനസ്സിനുള്ള മാർഗം സ്ഥലമല്ല. ബിസിനസ് നിങ്ങൾക്ക് പുറത്തു കൊണ്ടുവരും, കാടുകളെയും കാളകളെയും വിറ്റ് നിങ്ങൾക്ക് ഇല്ലെങ്കിൽ അതിന്റെ കാശ് നിങ്ങൾക്ക് പുറത്തു കൊണ്ടുവരും, ഇതിന്റെ അകത്തേക്ക് കൊണ്ടുവരും എന്ന് പറഞ്ഞിട്ട് ഇതിനെ ക്ലീൻ ചെയ്യാം. ഇത് കാണുമ്പോൾ അവന്റെ ശിഷ്യന്മാർ ഒരു കാര്യം ഓർക്കുകയാണ്, ദൈവത്തിന്റെ ഹൃദയപ്രകാരമുള്ള ഒരു മനുഷ്യന്റെ വാക്ക് ഓർക്കുകയാണ്. അവിടെ പറയാണ്, അവരെ ശിഷ്യന്മാർ നിന്റെ ആലയത്തെ പറ്റിയുള്ള എരിവ് എന്നെ തിന്നുകളഞ്ഞു എന്ന് എഴുതിയിരിക്കുന്നു. ഇത് വീണ്ടും ദാവീദിന്റെ ഒരു സങ്കീർത്തനം, 69 സങ്കീർത്തനം 9 വാക്യം. ദാവീദ് അവിടെ പറയാണ്, നിന്റെ ആലയത്തെ പറ്റിയുള്ള എരിവ് എന്നെ തിന്നുകളഞ്ഞു. അടുത്ത വാക്യം ദാവീദ് എഴുതുന്നത്, നിന്റെ നിന്ന എന്റെ മേൽ വീഴുന്നു. നേരെ ദൈവത്തിന്റെ നാമം ദുഷിക്കപ്പെടുമ്പോൾ, ദൈവത്തിന്റെ നാമം നിന്ദിക്കപ്പെടുമ്പോൾ, ദൈവത്തിന്റെ ഹൃദയപ്രകാരമുള്ള മനുഷ്യർക്ക് അതൊരു തന്റെ നിന്ദയായിട്ട്. നമുക്കിതൊന്നും തോന്നുന്നത്, നമ്മളുടെ കാര്യങ്ങളൊക്കെ നഷ്ടപ്പെടുമ്പോൾ നമുക്ക് വിഷമമുണ്ടാകും, ദൈവാലയത്തെ പറ്റിയുള്ള നമ്മുടെ ബഡില്ലാത്ത. ഞാൻ എന്റെ കൂട്ടത്തിൽ ഒരു കാര്യം പറഞ്ഞു കേട്ടോ, ഞാനിത് ഈ ഭാഗമായിട്ട് ബന്ധപ്പെട്ട് പറഞ്ഞു. ഞാനിവിടെ അമേരിക്കയിൽ വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ ഈ ദൈവനൊക്കെ പഠിക്കുന്ന ആണ് എന്ന് മനസ്സിലാക്കിയപ്പോൾ, ഇവിടുത്തെ ഒരു അമേരിക്കന്റെ ഒരു സുവിശേഷ ഒരു ഓർഗനൈസേഷനെ കോൺടാക്ട് ചെയ്തു. അതിന്റെ ബാക്ക്ഗ്രൗണ്ട് ഞാൻ പറയുന്നില്ല. അവരെന്നെ കോൺടാക്ട് ചെയ്തിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു, നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിലൊരു കുറച്ച് പേരെ ഞങ്ങൾ മുമ്പോട്ട് പോകുമ്പോൾ അയച്ചു കഴിഞ്ഞാൽ അവരെ ദൈവനെ പഠിപ്പിക്കുകയും അവരെ ബിൽഡ് ചെയ്യുകയും ചെയ്യാമെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞാൽ എനിക്ക് ചെയ്യാൻ എനിക്ക് സന്തോഷമുള്ളൂ, നിങ്ങളെ ആൾക്കാരെങ്കിലും വരുന്നെങ്കിൽ ഞങ്ങളെ എൻ്റെ അടുത്ത് കൂട്ടോളം പറഞ്ഞു. എന്നാൽ ഇവർ അടുത്തായിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു, അങ്ങനെ നിങ്ങളത് ചെയ്യുമ്പോൾ ഞങ്ങൾക്കൊരു കാര്യമുണ്ട്, ഞങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുമ്പോൾ ഞങ്ങൾ നിങ്ങൾക്കൊരു സാലറി എന്നുള്ള വാക്ക് ഉപയോഗിച്ചില്ല, ഞങ്ങൾ മാസം ഇന്ത്യൻ റുപ്പീസ് ഏകദേശം 100,000 രൂപ നിങ്ങൾക്ക് തരുമെന്ന് പറഞ്ഞു. എന്നിട്ട് ഞാൻ പറഞ്ഞു, എനിക്ക് പൈസ ഞാൻ വാങ്ങിക്കില്ലെന്ന്. എന്നിട്ട് ഞാൻ ഇവരെ പെട്ടെന്ന് ചോദിച്ചു, അതെന്താണ്? ഞാൻ വന്നിട്ട് ഇവർ പറഞ്ഞു, ഞാൻ സാലറി പോലൊന്നും അല്ല ഞങ്ങൾ തരുന്നത്, അതാണ് ഇതാണെന്ന് പല കാര്യങ്ങൾ ചോദിച്ചു. ഞാൻ പറഞ്ഞില്ല, ഞാൻ എൻ്റെ ഒരു പോളിസി ഇതാണ്, അതിന്റെ കാരണങ്ങൾ പല കാരണങ്ങളുണ്ട്, ഞാൻ പണം വാങ്ങിക്കില്ല, പക്ഷെ നിങ്ങൾക്ക് വേണമെങ്കിൽ ആൾക്കാരെ എൻ്റെ അടുത്ത് കൂടാം, ഞാൻ അവരെ ദൈവം പഠിപ്പിക്കാം, എനിക്ക് ബുദ്ധിമുട്ടില്ല. ഇത് കഴിഞ്ഞിട്ട് ഇവരുടെ ഒരു മെയിൻ ഡയറക്ടർ എന്നെ വിളിച്ചു, അദ്ദേഹം എൻ്റെ അടുത്ത് സംസാരിച്ചപ്പോൾ അദ്ദേഹം എടുത്ത് പറഞ്ഞു, ഞങ്ങൾക്ക് ഏകദേശം 60 വ്യക്തികൾ ഞങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഞങ്ങളുടെ പല അമേരിക്കയിൽ തന്നെ. ആദ്യമായിട്ടാണ് ഒരു വ്യക്തി പണം വേണ്ട സുവിശേഷ വിലയ്ക്ക് എന്ന് പറയുന്നത്. ഞാൻ പറഞ്ഞു, ഞാൻ വേറൊരു വലിയ കാര്യമായിട്ട് പറയുന്നതല്ല, പലരും അങ്ങനെയുണ്ട്, പക്ഷെ ഇവരെ കേട്ടിട്ടില്ല. ഞാൻ എന്താണ് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഇത് ഇന്ന് പണം സുവിശേഷ വേലയ്ക്ക് വേണ്ടെന്ന് ഞാൻ പറയുന്നില്ല, ഞാൻ തിരിച്ചിരിക്കരുത്. പക്ഷെ സുവിശേഷ വേല പണസമ്പാദനത്തിനുള്ള മാർഗമാണ്, ദൈവം വെറുക്കുന്ന പാപമാണ്. ഓക്കെ, ഇനി ഞാൻ മുമ്പോട്ട് പോട്ടെ. എന്നിട്ട് ഇവിടെ പറഞ്ഞിരിക്കുകയാണ്, ഇത് കണ്ടപ്പോൾ ദൈവത്തിന്റെ ആ എരിവെന്താണ് എന്നുള്ളത് അവന്റെ ശിഷ്യന്മാർക്ക് മനസ്സിലായി. ഞാൻ മുമ്പോട്ട് പോട്ടെ. യേശുക്രിസ്തുവിന്റെ ശുശ്രൂഷ മുമ്പോട്ട് പോകുന്നു. യേശുക്രിസ്തു ദേവാലയവുമായിട്ട് ബന്ധപ്പെട്ട് തന്നെയാണ് തന്റെ ശുശ്രൂഷ മുമ്പോട്ട്. എന്നാൽ യേശുക്രിസ്തുവിന്റെ ശുശ്രൂഷയുടെ തുടക്കമാണ് നമ്മൾ ഇവിടെ കണ്ടത്. യേശുക്രിസ്തുവിന്റെ ശുശ്രൂഷയുടെ അവസാനത്തിലേക്ക് വരുമ്പോൾ വീണ്ടും ഒരു ദേവാലയ ശുദ്ധീകരണത്തിലാണ് യേശുക്രിസ്തുവിന്റെ ശുശ്രൂഷ അവസാനിക്കുന്നത്. അത് മത്തായിയുടെ സുവിശേഷം 21-ാമത്തെ അധ്യായത്തിലാണ്. ഞാൻ ഈ പറയുന്ന വാക്യങ്ങൾ ഇതിന്റെ കോണ്ടസ്റ്റുകളൊക്കെ നിങ്ങൾ പിന്നീട് പോയി വായിച്ചു നോക്കണമെങ്കിൽ നിങ്ങൾക്ക് അത് ക്ലിയർ ആയിട്ട് മനസ്സിലാക്കും. യേശുക്രിസ്തുവിന്റെ അവസാനമായിട്ടുള്ള ദേവാലയത്തിലേക്കുള്ള പ്രവേശനമാണ് 21-ാമത്തെ അധ്യായത്തിലാണ്. മത്തായിയുടെ സുവിശേഷം 21-ാമത്തെ. ആ 21 അധ്യായങ്ങളുടെ തുടർച്ചയായിട്ട് അതിന്റെ ഒരു കോണ്ടക്സ്റ്റ് സെയിം കോണ്ടക്സ്റ്റ് ആണ്. ആ കോണ്ടക്സ്റ്റിൽ നിങ്ങൾ ഇത് വായിക്കാൻ പറ്റും. യേശുക്രിസ്തു യഹൂദന്മാരുടെ ഇടയിലേക്ക് തന്നെ, എന്നിട്ട് യേശുക്രിസ്തു ശുശ്രൂഷ മുഴുവൻ ദേവാലയവുമായിട്ട് ബന്ധപ്പെട്ടും യഹൂദന്മാരുടെ ഇടയിൽ മാത്രമാണ്. കർത്താവിനെ സ്വീകരിക്കാൻ വേണ്ടിയിട്ടുള്ള അവസാനത്തെ അവരുടെ അവസരമായിരുന്നു. അവരിൽ ചിലർ മാത്രം സ്വീകരിച്ചു, ബാക്കിയുള്ളവർ കർത്താവിനെ റിജക്ട് ചെയ്തു. കർത്താവ് വീണ്ടും ദേവാലയത്തിലേക്ക് ചെല്ലുന്നു. 21-ാമത്തെ അധ്യായത്തിന്റെ 12-ാമത്തെ. യേശു ദേവാലയത്തിൽ ചെന്നു, ദേവാലയത്തിൽ വിൽക്കുന്നവരെയും കൊള്ളുന്നവരെയും എല്ലാം പുറത്താക്കി. പൊൻപാണിപക്കാരുടെയും മേശകളെയും പ്രാവുകളുടെ വിൽക്കുന്നവർ പീഠങ്ങളെയും മറിച്ചു കളഞ്ഞ് അവരോട്, എന്റെ ആലയം പ്രാർത്ഥനാലയം എന്ന് വിളിക്കപ്പെട്ടിരുന്നു, നിങ്ങളോ അതിനെ കള്ളന്മാരുടെ ഗുഹയാക്കി തീർത്തിരിക്കുന്നു എന്ന് പറഞ്ഞു. ഇത് നമ്മൾ വിചാരിക്കും ഒരേ സംഭവമാണ്, അല്ല ഇത് രണ്ടാമത്തെ സംഭവമാണ്. പക്ഷെ ഒരേപോലെയാണ് കാര്യങ്ങൾ. നമ്മൾ ചിന്തിക്കാം, എങ്ങനെയാണ് ഇത് വീണ്ടും ഇത് തിരിച്ചു വന്നത്? കർത്താവ് ഒരിക്കൽ ക്ലീൻ ചെയ്ത ഈ ദേവാലയത്തിൽ പിന്നീട് എങ്ങനെയാണ് ഈ കാളകളും ആടുകളും പൊൻപാണിപ്പക്കാരും മേശകളും എല്ലാം തിരിച്ചു വന്നത്? അതിന്റെ കാരണം ഇത്രയേ ഉള്ളൂ, ലീഡേഴ്സ്. ഇതിലെ ലീഡേഴ്സ് ചിലർ ദ്രവ്യദാസന്മാരാണ്, പണത്തിന് വേണ്ടിയിട്ട് ദൈവവേല ചെയ്യുന്നവരാണ്, അല്ലെങ്കിൽ ദേവാലയത്തെ ബിസിനസിന്റെ അനുഭവം. ബാക്കി ചിലർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനെതിരെ കണ്ണടയ്ക്കുന്നവരാണ്. രണ്ടുപേരെ കൊണ്ടും ദൈവത്തിന് പ്രയോജനമില്ല, കള്ളന്മാരെ കൊണ്ടും പ്രയോജനമില്ല, ഇതിനെതിരെ കണ്ണടയ്ക്കുന്നവരെ കൊണ്ടും പ്രയോജനം. എന്നാലും എന്ത് സംഭവിച്ചു? ഈ ദേവാലയം ക്ലീൻ ചെയ്ത ദേവാലയത്തിലേക്ക് ഇവർ ഇത് വീണ്ടും തിരിച്ചു കൊണ്ടുവരും. പക്ഷെ ഇത് എന്താണ് സംഭവിച്ചെന്ന് പറഞ്ഞാൽ, ആദ്യത്തേതിനേക്കാൾ വേഴ്സ്റ്റ് ആയ ഒരു സ്ഥിതിയിലേക്ക് ദേവാലയം എത്തി. യേശുക്രിസ്തു ആദ്യം പറയുമ്പോൾ പറഞ്ഞിരിക്കുന്നത്, എന്റെ പിതാവിന്റെ ആലയത്തെ നിങ്ങൾ ബിസിനസ് പ്ലേസ് ആക്കരുതെന്നാണ് പറഞ്ഞത്. അന്നേരം അന്നൊരു ബിസിനസ് കേന്ദ്രമായിരുന്നു അല്ലെ, സുവിശേഷം ബിസിനസ് ആക്കുന്നവർ. വെച്ചു കഴിഞ്ഞാൽ എങ്ങനെ പ്രസംഗിക്കണമെന്ന് അവർക്കറിയാം, എങ്ങനെ വ്യൂവേഴ്സിനെ കൂട്ടണമെന്ന് അറിയാം, എത്ര പേര് എന്റെ പ്രസംഗം കേൾക്കുന്നുവെന്ന് എനിക്ക് മനസ്സിലാക്കി അതിനനുസരിച്ച് പ്രസംഗിച്ച് എന്റെ പ്രസംഗം എത്രമാത്രം വിൽക്കാൻ കഴിയുമെന്ന് എനിക്ക് ഞാൻ ശ്രമിച്ചുകൊണ്ട് എനിക്ക് അതിന് പൈസ ഉണ്ടാക്കാൻ കഴിയും. ഇതാണ് ബിസിനസ് എന്ന് പറയുന്നത്. എന്നാൽ ദൈവവേല ബിസിനസ് ആക്കി തുടങ്ങുന്നവർ എന്ത് ചെയ്യുന്നത് എവിടെയാണ് എന്നുള്ളതാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. അവർ കൊള്ളക്കാരായി തീരുക. ഇവിടെ പറഞ്ഞിരിക്കുന്നത് എങ്ങനെയാണ്, My house shall be called as a house of prayer, but you are making it a robber's den. കള്ളന്മാരുടെ കൊള്ളക്കാരുടെ ഗുഹയാക്കി തീർക്കുന്നു. അന്നേരം ബിസിനസ്സുകാർ കൊള്ളക്കാരായിട്ട്. ഇത് ദൈവസഭകൾ നടക്കുന്നുണ്ടോ? നിങ്ങൾ ചോദിക്കാൻ മതി, ഞാൻ അതിനെ ചർച്ച ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നില്ല. എന്താണ് ബിസിനസ്സുകാരും കൊള്ളക്കാരും തമ്മിലുള്ള വ്യത്യാസം? ബിസിനസ്സുകാർ ഒരു തരത്തിൽ എന്തെങ്കിലുമൊക്കെ വിറ്റ് മറ്റുള്ളവരുടെ കാശ് പോക്കറ്റിൽ നിന്ന് അടിച്ചു മാറ്റി കാണിച്ചു, ഇല്ലെങ്കിൽ ബിസിനസ് ചെയ്ത് കാശ് ഉണ്ടാക്കുക. കൊള്ളക്കാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കത്തി കാണിച്ച് പണം പിടിക്കുക കാണിച്ചു. കർത്താവ് എന്താണ് പറഞ്ഞിരിക്കുന്നത്? ആദ്യം ദൈവവചനം ഒരു ബിസിനസ്സിനുള്ള ടൂളായിട്ട് ഉപയോഗിക്കുന്നവർ അവസാനം ഇതേ ദൈവവചനം തന്നെ ഒരു ആൾക്കാരെ കൊള്ളയടിക്കാനായിട്ട് ഉപകരണം, കൊള്ളക്കാരെ പോലെ. എന്നിട്ട് പറയണം അങ്ങനെ ഇവർ ആയിത്തീർന്നു എന്നുള്ളത്. ഇവർ ദൈവത്തിന്റെ ആലയം കള്ളന്മാരുടെ ഗുഹയാക്കി തീർത്തി. ഇത് യിരെമ്യാ പ്രവചനത്തിൽ ഒരു പ്രവചനം, യിരെമ്യാ പറഞ്ഞത് കോട്ടിയാണ്. യിരെമ്യാ ഇതേ കാര്യം യെരുസലേം ദേവാലയത്തെ പറ്റി, യെരുസലേമിനെ പറ്റി പറഞ്ഞാണ്. അന്നേരം യെരുസലേമിന്റെ സ്ഥിതി ഇങ്ങനെ തന്നെ മുമ്പോട്ട് പോകുന്നു. പ്രവാചകന്മാർ പറഞ്ഞു, ഇതിനെ കറക്റ്റ് ചെയ്യുന്നു, വീണ്ടും ഒരു പിന്മാറ്റത്ത് പോകുന്നു. ഇങ്ങനെയാണ് മുമ്പോട്ട്. ഓക്കെ, ഞാൻ മുമ്പോട്ട് പോട്ടെ. അന്നേരം തുടർന്ന് യേശുക്രിസ്തുവിന്റെ ഈ ഉപമകൾ, യേശുക്രിസ്തുവിന്റെ കോൺവെർസേഷൻ ആണ് 23-ാമത്തെ അധ്യായം വരെ കാണുന്നത്. എന്നിട്ട് 23-ാമത്തെ അധ്യായത്തിൽ നമ്മൾ കാണുമ്പോൾ നാം നേരത്തെ കണ്ടുപോലെ കർത്താവിന്റെ വളരെ ഹാർഷായിട്ടുള്ള വാക്കുകളാണ്. ഇതിന്റെ കോൺടെക്സ്റ്റ് വായിച്ചാൽ നമുക്ക് പറയാം, ഇത് കർത്താവ് പബ്ലിക്കിന് എടുത്ത് പ്രസംഗിക്കുന്ന ഒരു പ്രസംഗമല്ല. പബ്ലിക്കിന്റെ പ്രസംഗത്തിലല്ല കർത്താവ് സർപ്പസന്തതികളെ, കുരുടന്മാരെ എന്ന് പറഞ്ഞിരിക്കുന്നത്, ഇങ്ങനെയുള്ള അതികഠിനമായിട്ടുള്ള വാക്കുകൾ ഉപയോഗിക്കുന്നത്, കപടഭക്തിക്കാരെ, വെള്ളതേച്ച ശവക്കല്ലറകളെ എന്നുള്ള വാക്കുകൾ ഉപയോഗിക്കുന്നത് കർത്താവ് ഒരിക്കലും പാപികളുടെ തല്ല, സാധാരണ ജനത്തിന്റെ തല്ല, റിലീജിയസ് ആയിട്ടുള്ള, ലീഗലിസ്റ്റ് ആയിട്ടുള്ള, ദ്രവ്യാഗ്രഹികളായിട്ടുള്ള റിലീജിയസ് ലീഡേഴ്സിന്റെ അടുത്താണ് ഇത് ഉപയോഗിക്കുന്നത്. അവരെയാണ് കർത്താവ് കൺഫ്രണ്ട് ചെയ്യുന്നത്. എന്നിട്ട് ഇവരുടെ അടുത്ത് കണ്ടിന്യൂസ് ആയിട്ട് ഇവരുടെ അടുത്ത് ഇടപെടുകയാണ്. ഇവർക്ക് ഒരു മാറ്റവും ഉണ്ടാകുന്നില്ല എന്ന് നമ്മൾ മനസ്സിലാക്കാം. അവസാനം ഇതിന്റെ എൻഡ് ഇങ്ങനെയാണ് തീരുന്നത്. കർത്താവ് മത്തായി സുവിശേഷം 23 അധ്യായത്തിന്റെ 37 വാക്യത്തിൽ കർത്താവിന്റെ ഒരു കരച്ചിലും കർത്താവിന്റെ റെബ്യൂക്ക് ഒക്കെ കഴിഞ്ഞു അവസാനം ഹൃദയത്തിലെ കരച്ചിലും. അവിടെ പറയാണ്, യെരുശലേമേ യെരുശലേമേ, പ്രവാചകന്മാരെ കൊല്ലുകയും നിന്റെ അടുക്കൽ അയച്ചിരിക്കുന്നവരെ കല്ലെറിയുകയും ചെയ്യുന്നവളെ കോഴി തന്റെ കുഞ്ഞുങ്ങളെ ചിറകിൻ കീഴിൽ ചേർക്കും പോലെ നിന്റെ മക്കളെ ചേർത്ത് കൊള്ളുവാൻ എനിക്ക് എത്ര വട്ടം മനസ്സായിരുന്നു, നിങ്ങൾക്കോ മനസ്സായില്ല. കർത്താവാണ്, ഐ വാസ് വില്ലിംഗ്, ഞാൻ ചേർക്കാൻ മനസ്സിലും. പല്ലും പിടിപ്പിക്കുന്ന പോലെ ദൈവത്തിന് ആരെയും ചേർക്കാൻ മനസ്സില്ലാത്തവരിൽ ദൈവം ചില ആൾക്കാരെ മാത്രം സെലക്ട് ചെയ്ത് രക്ഷിക്കുന്ന ദൈവമല്ല. ദൈവത്തിന് മനസ്സാണ് എല്ലാവരെയും ചേർക്കാൻ. ഇസ്രായേലിനെ മൊത്തം ചേർക്കാൻ ദൈവത്തിന് മനസ്സായിരുന്നു, യേശുക്രിസ്തു മനസ്സായിരുന്നു എന്ന് പറഞ്ഞു. പക്ഷെ അവർക്ക് മനസ്സായില്ലായിരുന്നു. അതുകൊണ്ട് നിങ്ങളുടെ ഭവനം ശൂന്യമായി തീരും, കർത്താവിന്റെ നാമത്തിൽ വരുന്നവൻ അനുഗ്രഹിക്കപ്പെട്ടു എന്ന് നിങ്ങൾ പറയുമ്പോഴും നിങ്ങൾ ഇനി എന്നെ കാണുകയില്ല എന്ന് പറഞ്ഞു. എന്നിട്ട് അടുത്ത വാക്യം എഴുതിയിരിക്കുകയാണ്, യേശു ദേവാലയം വിട്ടുപോ. ഞങ്ങളിത് നിങ്ങളിത് ശ്രദ്ധിച്ച് പഠിക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് ഞാനൊരു കാര്യം കൂടി പറയുന്നത്, ഈ മൂന്ന് വാക്കുകളിൽ വ്യത്യസ്ത രീതിയിലാണ് ദൈവം യേശുക്രിസ്തു ദേവാലയത്തെ പറ്റി പറയുന്നത്. ആദ്യത്തെ ഭാഗത്ത് എന്റെ പിതാവിന്റെ ആലയം എന്നാണ് ദൈവത്തിന്റെ ദേവാലയത്തെ പറ്റി, യെരുശലേം ദേവാലയത്തെ പറ്റി. രണ്ടാമത്തെ ഭാഗത്ത് എന്റെ ആലയം എന്നാണ്. മൂന്നാമത്തെ ഭാഗം വരുമ്പോഴേക്കും കർത്താവിന്റെ വീട് മാറുകയാണ്, നിങ്ങളുടെ ഭവനം എന്ന്. ആ പറഞ്ഞതിന്റെ അർത്ഥം എന്ന് വെച്ച് കഴിഞ്ഞാൽ, യേശുക്രിസ്തു യഹൂദന്മാരുമായിട്ടുള്ള അല്ലെങ്കിൽ ദൈവത്തിന്റെ യഹൂദന്മാരുമായിട്ടുള്ള ദേവാലയമായിട്ടുള്ള ഇടപെടലുകൾ അവസാനിക്കുക. ഞാൻ റോമാലേഖനം പഠിച്ച് വിശദീകരിച്ചപ്പോൾ 9:10 വിശദീകരിച്ചപ്പോൾ ഇത് വിശദീകരിച്ചു. യേശു ദേവാലയത്തെ എന്നേക്കുമായി വിട്ടുപോവുകയാണ്. ഇവരുടെ ഭവനം, നിങ്ങളുടെ ഭവനമാണിത്, ഇത് ശൂന്യമായി പോവുകയാണ്. കാരണം യു റിജക്റ്റഡ്. ഇതാണ് യോഹന്നാൻ പറഞ്ഞിരിക്കുന്നത്, അവൻ സ്വന്തമായതിലേക്ക് വന്നു, സ്വന്തമായവർ അവനെ റിജക്ട് ചെയ്തു. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ദൈവമഹത്വം ദേവാലയം വിട്ടുപോകുമ്പോൾ ഇമ്മീഡിയറ്റ്ലി സംഭവിക്കുന്നത് ദേവാലയത്തിന്റെ തകർച്ചയാണ്. അടുത്ത വാക്യത്തിൽ യേശു ക്രിസ്തുവിന്റെ പ്രവചന രൂപത്തിൽ പറയാണ്, ഈ ദേവാലയം കല്ലിന്മേൽ കല്ല് ശേഷിക്കാതെ തകർന്നു പോകും എന്ന് പറയാം. കാരണം എന്താ? ദൈവത്തിന്റെ മഹത്വം ദേവാലയത്തെ പെർമനന്റ്ലി വിട്ടുമാറും. ഇതുവരെയും പെർമനന്റ്ലി ആയിരുന്നില്ല, പോയി വന്നും നിന്നിരുന്നു. ഈ കോബോധം എന്ന് പറയുമ്പോൾ മഹത്വം പൊട്ടുപോയി, പക്ഷെ മഹത്വം വീണ്ടും തിരിച്ചു വന്നു. ദൈവത്തിന്റെ ദാസന്മാരിൽ കൂടി തിരിച്ചു വന്നു. എസ്കേലിന്റെ പ്രവചനത്തിൽ വീണ്ടും വിട്ടുപോകുന്നു, വീണ്ടും അത് തിരിച്ചു വരുന്നു. പക്ഷെ ഇത് ദൈവത്തിന്റെ ദേശം എന്ന് പറഞ്ഞ യേശുക്രിസ്തുവാണ് ദേഹരൂപമായിട്ട് ദൈവത്തിന്റെ ദേശം. അതുകൊണ്ട് ഗീവ് ഇസ് എ ഗ്ലോറി ഓഫ് എബ്രഹാമിനെ പറയുന്നു, അവൻ തേജസ്സിന്റെ പ്രഭയാണ്. അപ്പൊ ദൈവത്തിന്റെ തേജസ് ദേവാലയത്തെ പെർമനന്റ്ലി വിട്ടുപോവുകയും ദേവാലയം നശിപ്പിക്കുകയാണ്. അത് നമ്മുടെ ബൈബിളിലില്ല. 70 ടൈറ്റസിന്റെ നേതൃത്വത്തിൽ വന്ന റോമ ഗവൺമെന്റ്, റോമ ചക്രവർത്തി ഈ ദേവാലയത്തെ പരിപൂർണമായിട്ട് നശിപ്പിക്കുകയും യഹൂദന്മാർ ചെതറിക്കപ്പെടുകയും ചെയ്തു. ഇന്നുവരെ പിന്നീട് ആ ദേവാലയം പണിയപ്പെട്ടിട്ടില്ല. കാരണം അത് ദൈവത്തിന്റെ മഹത്വം കഴിഞ്ഞിട്ട് പോയതാണ്. ഞാൻ ഇത്രയും നേരം പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഞാൻ എന്റെ സബ്ജക്റ്റിലേക്ക് കടന്നില്ല, എന്റെ ബാക്ക്ഗ്രൗണ്ട് മാത്രമാണ് പറഞ്ഞത്. പഴയ നിയമത്തിൽ ദൈവം എങ്ങനെയാണ് ദൈവത്തിന്റെ ജനവുമായിട്ട് ഇടപെട്ടത് ഇന്ന് നമുക്കിതൊരു പാഠമാണ്. എന്നാൽ ഇതിന്റെ ഇടയ്ക്ക് കർത്താവ് പറയുന്ന ഒരു കാര്യമുണ്ട്. ഈ മത്തായി 21-23 വരെയുള്ള വാക്യങ്ങളിൽ ഇവരുടെ സംസാരിക്കുന്നതിന്റെ ഇടയിൽ കർത്താവ് ഇവരുടെ ഒരു വാണിംഗ് പോലെ പറയുന്ന ഒരു കാര്യമുണ്ട്. നിങ്ങൾ എന്നെ റിജക്ട് ചെയ്തു, പക്ഷേ ദൈവം എന്നെ എടുത്ത് വേറൊരു പണിയുടെ മൂലക്കല്ലായിട്ട് പണിയുന്നതാണ്. അത് പഴയ നിയമത്തിലെ സങ്കീർത്തനത്തിലെ വാക്യം തന്നെയാണ്. മത്തായിയുടെ സുവിശേഷം 21 അധ്യായത്തിന്റെ 33 മുതൽ കർത്താവ് ഒരു ഉപമ പറയുകയാണ്. അത് ഈ ഇസ്രായേലുമായിട്ട് ബന്ധപ്പെട്ട ഉപമ തന്നെയാണ്. ഞാൻ അതിന്റെ വിശദീകരണത്തിലേക്ക് പോകില്ല. 42 വാക്യത്തിൽ യേശു കുറിച്ച് വരികയാണ്. യേശു അവരോട്, വീട് പണിയുന്നവർ തള്ളിക്കളഞ്ഞ കല്ല് മൂലക്കല്ലായി തീർന്നിരിക്കുന്നു, ഇത് കർത്താവിനാൽ സംഭവിച്ചു, നമ്മുടെ ദൃഷ്ടിയിൽ ആശ്ചര്യമായിരിക്കുന്നു എന്ന് നിങ്ങൾ തിരുവെഴുത്തിൽ എഴുതിയിരിക്കുന്നത് നമ്മൾ വായിച്ചിട്ടില്ലേ. അതുകൊണ്ട് ദൈവരാജ്യം നിങ്ങളുടെ പക്കലെടുത്ത് നിന്നെടുത്ത് അതിന്റെ ഫലം കൊടുക്കുന്ന ജാതിക്ക് കൊടുക്കുമെന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. ഈ കല്ലിന്മേൽ വീഴുന്നവൻ തകർന്നുപോകും, അത് ആരുടെയെങ്കിലും മീലെ വീണാൽ അതിനെ തൂളിപ്പിക്കുന്നു പറഞ്ഞു. ഈ അവന്റെ ഉപമകളെ മഹാപുരോഹിതന്മാരും പരീശന്മാരും കേട്ടിട്ട് തങ്ങളെ കൊണ്ട് പറയുന്നു എന്നവർക്ക് മനസ്സിലായി. അതിന് കർത്താവ് എടുത്ത് പറയാണ്, See, you have rejected. നിങ്ങൾ എന്നെ തള്ളിക്കളഞ്ഞു. നിങ്ങളെയാണ് വീട് പണിയാനായിട്ട് ദൈവം തെരഞ്ഞെടുത്ത വീട് പണിക്കാർ. ഇസ്രായേലത്തെയാണ് നിങ്ങൾ ദൈവം തെരഞ്ഞെടുത്തത്. എന്നാൽ വീട് പണിയാൻ ദൈവം തെരഞ്ഞെടുത്തവർ, വീട് പണിഞ്ഞവർ തള്ളിക്കളഞ്ഞ കല്ല് വേറൊരു പണിയുടെ മൂലക്കല്ലായി തീർന്നു. ആ മൂലക്കല്ലിനോട് ചേർന്ന് ദൈവം ദൈവത്തിന്റെ യഥാർത്ഥ ആലയത്തിന്റെ പണി തുടങ്ങാനായിട്ട് പോകുന്നു. ഇത് ദൈവത്തിന്റെ ദൃഷ്ടിയിൽ, മനുഷ്യരുടെ ദൃഷ്ടിയിൽ അത് ആശ്ചര്യമായിരിക്കുന്ന ഒരു കാര്യമാണ്. ദൈവത്തിന് മനുഷ്യരുടെ ആശ്ചര്യമായ രീതിയിൽ ദൈവം യേശുക്രിസ്തു എന്ന മൂലക്കല്ലിനോട് ചേർന്ന് ഒരു പണി പണിയാനായിട്ട് പോകും. ഇതാണ് ദൈവസഭ എന്ന് പറയുന്നത്. ഞാൻ അന്നേരം നേരത്തെ ഞാൻ പറഞ്ഞ അടുത്തിലേക്ക് പോകട്ടെ, ഞാൻ വളരെ വിശദീകരണത്തിലേക്ക് ഇതിലേക്ക് പോകാനായിട്ട് ഇനി സമയമില്ല, എങ്കിലും ഞാൻ ചുരുക്കി പറയാം. യേശുക്രിസ്തു ക്രൂശിൽ മരിക്കുമ്പോൾ എന്ത് സംഭവിക്കുന്നു വെച്ച് കഴിഞ്ഞാൽ, ബൈബിളിൽ ഞാൻ വാക്യങ്ങളിലേക്ക് പോകുന്നില്ലെങ്കിലും പെട്ടെന്ന് പറഞ്ഞതാണ്, ബൈബിളിൽ മൂന്ന് തിരശ്ശീലകളെ പറ്റി പറഞ്ഞു. ഞാൻ നേരത്തെ പറഞ്ഞു, പാപം കടന്നു വന്നപ്പോൾ യെരുശലേം ദേവാലയത്തിൽ ഒരു തിരശ്ശീല ദൈവം ഇടാനായിട്ട് പറഞ്ഞു. ദൈവവും മനുഷ്യനും തമ്മിലുള്ള സെപ്പറേഷൻ കാണിക്കാൻ വേണ്ടി യെരുശലേം ദേവാലയം നിൽക്കുന്നിടത്തോളം കാലം ആ തിരശ്ശീല ഉണ്ടായിരുന്നു. എബ്രായ ലേഖനത്തിലേക്ക് വരുമ്പോൾ എബ്രായ ലേഖനം 10-ാമത്തെ അധ്യായത്തിന്റെ 19-ാമത്തെ വാക്യത്തിൽ ഇതേ കാര്യം, യെരുശലേം ദേവാലയത്തിന്റെ കാര്യം വിശദീകരിച്ച് വന്നതിന് ശേഷം എബ്രായ ലേഖനകർത്താവ് പറയുന്നു, യേശു തന്റെ ദേഹം എന്ന തിരശ്ശീല ചിന്തിക്കൊണ്ട് ദൈവത്തെയും മനുഷ്യനെയും തമ്മിൽ ഒന്നാക്കി തൂത്തു. ദൈവത്തിന്റെ പ്രസൻസിലേക്ക് ഒരു മനുഷ്യന് ആദിയിൽ എന്നതുപോലെ കടന്നു പോകാനായിട്ട് യേശുക്രിസ്തു തന്റെ ശരീരം എന്ന തിരശ്ശീല ചിന്തി. ആ യേശുക്രിസ്തു തന്റെ ശരീരം എന്ന തിരശ്ശീല ചിന്തിപ്പോൾ യെരുശലേം ദേവാലയത്തിന്റെ തിരശ്ശീല ദൈവം ചിന്തിക്കൊണ്ട് ദൈവം ഒരു കാര്യം കൺഫേം ചെയ്തു, ഇനി മുതൽ ദേവാലയത്തിന്റെ ആവശ്യമില്ല, ഒരു ഫിസിക്കൽ ദേവാലയത്തിന്റെ ആവശ്യമില്ല, ദൈവവും മനുഷ്യനും തമ്മിൽ ആത്മാവിൽ ഒന്നായി തീരാനുണ്ട്. അതാണ് യേശുക്രിസ്തു ശമര്യക്കാരി സ്ത്രീയോട് പറഞ്ഞിരിക്കുന്നത്, ഈ മലയിലുമല്ല ആ മലയിലുമല്ല ദൈവത്തിന്റെ മക്കൾ, ദൈവത്തിന്റെ ദൈവത്തെ പിതാവിനെ ആത്മാവിലും സത്യത്തിലും ആരാധിക്കുന്ന അന്നേരം ദൈവവും മനുഷ്യനും തമ്മിൽ ഒന്നാക്കി തീർക്കാനായിട്ട് കർത്താവ് ആ തിരശ്ശീല ചിന്തി മനുഷ്യനെയും ദൈവത്തിനും തമ്മിൽ ഒന്നാക്കി. എന്നാൽ അതുകൊണ്ട് കഴിയുന്നില്ല. കുരിന്തലേഖനത്തിൽ 2 കൊരിന്ത്യർ അതിന്റെ 3-ാമത്തെ അദ്ദേഹത്തിന്റെ 16-ാമത്തെ വാക്യത്തിൽ, നിങ്ങൾ വാക്യങ്ങൾ പിന്നീട് പോയെടുത്താൽ മതി, ഒരു മനുഷ്യൻ മാനസാന്തരപ്പെട്ട് ദൈവത്തിന്റെ സന്നിധിയിലേക്ക് തിരിയുന്നു. ദൈവം ഇതെല്ലാം ചെയ്തെങ്കിലും ഓട്ടോമാറ്റിക്കലി ഒരു മനുഷ്യൻ രക്ഷിക്കപ്പെടുന്നില്ല. ദൈവം ഇല്ലെങ്കിൽ ഒരു മനുഷ്യനെ കഴുത്തിന് പിടിച്ച് രക്ഷിക്കപ്പെടുന്നില്ല. മനുഷ്യന്റെ ഭാഗത്തുനിന്ന് ഒരു കാര്യമുണ്ട്, മനുഷ്യൻ സുവിശേഷം കേട്ട് ദൈവത്തിന്റെ സന്നിധിയിലേക്ക് തിരിയുമ്പോൾ മനുഷ്യന്റെ ഹൃദയത്തിന്റെ മുകളിലുള്ള ആ മൂട് പടം നീങ്ങിപ്പോകും, മനുഷ്യന്റെ പാപഹൃദയം നീങ്ങിപ്പോവുകയും ദൈവം മനുഷ്യനും ഒന്നായി തീരുക. അതോടുകൂടി എന്തായിത്തീരുന്നു വെച്ച് കഴിഞ്ഞാൽ, മനുഷ്യൻ ദൈവത്തിന്റെ ആലയമായി മാറുന്നു. അന്നു മുതൽ, അതുവരെയും ദൈവം ഒരു ഫിസിക്കൽ ദേവാലയത്തിലാണ് വസിച്ചിരുന്നതെങ്കിൽ യേശുക്രിസ്തുവിന്റെ ക്രൂശുമരണത്തിലോടുകൂടി ഫിസിക്കൽ ദേവാലയമായിട്ടുള്ള ഇടപാടുകൾ ദൈവം നിർത്തി, തിരശ്ശീല തീന്തി, മനുഷ്യൻ മാനസാന്തരപ്പെട്ട് ദൈവത്തിലേക്ക് നീങ്ങുന്നു, മനുഷ്യന്റെ ഹൃദയത്തിലെ മൂടുപടം നീങ്ങിപ്പോകുന്നു, മനുഷ്യൻ ദൈവമായിട്ട് ഒന്നായി തീരുന്നു, മനുഷ്യൻ ദൈവത്തിന്റെ മന്ദിരമായി തീരുന്നു. 1 കൊരിന്ത്യർ അതിന്റെ 3-ാമത്തെ അധ്യായത്തിന്റെ 16-ാമത്തെ വാക്യത്തിൽ പൗലോസ് അതാണ് പറഞ്ഞിരിക്കുന്നത്. 1 കൊരിന്ത്യർ അതിന്റെ 3:14 പൗലോസ് പറയാണ്, നിങ്ങൾ ദൈവത്തിന്റെ മന്ദിരമെന്നും ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നു എന്നും നിങ്ങൾ അറിയുന്നില്ല. ഡോണ്ട് യു നോ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. നിങ്ങൾക്ക് അറിയുന്നില്ല. നിങ്ങൾക്ക് ഏറ്റവും പ്രധാനമായിട്ട് അറിയേണ്ട ഒരു കാര്യം, യേശുക്രിസ്തുവിനെ കുറിച്ച് മണ്ഡലത്തിൽ കൂടി ദൈവം ചെയ്തൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളെ ദൈവത്തിന്റെ ആലയമാക്കി തൂത്തു. കർത്താവ് നമ്മൾ വസിക്കുന്നു. അതുകൊണ്ട് യോഹന്നാന്റെ 17-ാമത്തെ അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്നത്, ഞാനും പിതാവും പരിശുദ്ധാത്മാവും ഒരുമിച്ച് ദൈവം നമ്മുടെ ഉള്ളിൽ വസിക്കുന്നു. അങ്ങനെ ദൈവം നമ്മൾ ദൈവത്തിന്റെ ആലയമാക്കി. എന്നാൽ ഞാനതുമല്ല പറയുന്നത്, എന്നാൽ അവിടെ വെച്ചും ദൈവം പണി തീർക്കുന്നു. നമ്മൾ ദൈവത്തിന്റെ ഇൻഡിവിജ്വലി ദൈവത്തിന്റെ ആലയം ആയിരിക്കുന്നത് പോലെ തന്നെ നമ്മൾ ജീവനുള്ള ദൈവത്തിന്റെ ആലയമായ ദൈവസഭയുടെ ജീവനുള്ള കല്ലുകളാണ് എന്നാണ് ദൈവം. യേശുക്രിസ്തു മത്തായിയുടെ സുവിശേഷം 22-ൽ പറഞ്ഞതിന്റെ തുടർച്ച പത്രോസ് പറയുന്നുണ്ട്. അതിലേക്ക് നമ്മുടെ പ്രധാന വിഷയത്തിലേക്ക് നമ്മൾ കടക്കുന്നുള്ളൂ. നമ്മൾ മുമ്പോട്ടുള്ള വിഷയ ദിവസങ്ങളിൽ ഇതിന്റെ പ്രാക്ടിക്കൽ ആപ്ലിക്കേഷൻ ഡീറ്റെയിലേക്ക് പോകും. പത്രോസിന്റെ ലേഖനത്തിലേക്ക് വരുമ്പോൾ പത്രോസ് പറയുന്നു, 1 പത്രോസ് അതിന് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന വാക്യമാണ്, അതിന്റെ 2-ാമത്തെ അധ്യായത്തിന്റെ 5-ാമത്തെ ഇവിടെ പറഞ്ഞിരിക്കുകയാണ്, മനുഷ്യരെ തള്ളിയതെങ്കിൽ ദൈവസന്നിധിയിൽ ശ്രേഷ്ഠവും മാന്യമായ ജീവനുള്ള കല്ലായി അവന്റെ അടുക്കൽ വന്നു. എന്നിട്ട് പറയാണ്, മനുഷ്യരെ തള്ളിയതാണ്, എന്നാൽ ദൈവത്തിന്റെ സന്നിധിയിൽ ശ്രേഷ്ഠവും മാന്യവുമായ ജീവനുള്ള ദൈവത്തിന്റെ മൂലക്കല്ല് യേശുക്രിസ്തു. ആ ജീവനുള്ള കല്ലിനോട് നമ്മൾ ചേരുമ്പോൾ, നമ്മൾ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുമ്പോൾ തന്നെ നമ്മൾ എന്തായിത്തീരുകയാണ്? നമ്മൾ ജീവനുള്ള കല്ലുകളായി തീരുക. അതാണ് 1 പത്രോസ് അതിന്റെ 1-ാമത്തെ അധ്യായത്തിന്റെ 23-ാമത്തെ വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത്, കെടുന്ന ബീജത്താലല്ല കെടാത്തതിനാൽ ജീവനുള്ളതും നിലനിൽക്കുന്നതുമായ ദൈവവചനത്താൽ തന്നെ നിങ്ങൾ വീണ്ടും ജനിച്ചു. അതായത് ദൈവത്തിന്റെ ആത്മാവ് നമ്മുടെ ഉള്ളിൽ വന്ന് നമ്മളെ ജീവിപ്പിക്കുകയാണ്. നമ്മൾ ജീവനുള്ള കല്ലുകളായി തീരും. എന്നാൽ ജീവനുള്ള കല്ലുകളായി തീർന്നാൽ, അങ്ങനെ ജീവനുള്ള കല്ലുകളായിട്ട് നിൽക്കാനായിട്ടല്ല നമ്മളെ ദൈവം ജീവനുള്ള കല്ലുകളാക്കിയത്. അല്ലെങ്കിൽ നമ്മൾ ഇൻഡിവിജ്വലി ഞാൻ ദൈവത്തിന്റെ ആലയമാണ് എന്ന് പറഞ്ഞ് ഞാൻ വിശുദ്ധനായിട്ട് ജീവിക്കാനായിട്ടല്ല ദൈവം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. അവിടെ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം പറഞ്ഞിരിക്കുകയാണ്, അവിടെ പറയുന്നത് നിങ്ങളും അവന്റെ അടുക്കൽ വന്ന് നിങ്ങളും ജീവനുള്ള കല്ലുകൾ എന്നതുപോലെ ആത്മീയ ഗൃഹമായി പണിയപ്പെടുന്നു എന്നാണ് പറയുന്നത്. യു ആർ ബീങ് ബിൽഡ് ടുഗദർ, ബിൽഡ് അപ്പ് ആസ് എ സ്പിരിച്വൽ ഹൗസ്. ദൈവത്തിന്റെ ആത്യന്തികമായിട്ടുള്ള ആഗ്രഹമുണ്ട് ഇൻഡിവിജ്വൽ ആയിട്ടുള്ള ജീവനുള്ള കല്ലുകൾ എവിടെയെങ്കിലുമൊക്കെ സൂം മീറ്റിംഗിലൊക്കെ നമ്മൾ ഈ കാണുന്ന പോലെ കേട്ട് ആത്മീയ വർധന പ്രാപിക്കുക എന്നുള്ളതല്ല, നല്ല കാര്യം തന്നെയാണ്. പക്ഷേ ദൈവത്തിന്റെ ആഗ്രഹം ഈ ജീവനുള്ള കല്ലുകൾ ഒരുമിച്ച് ചേർന്ന് ഒരു പ്രാദേശിക സഭയായിട്ട് പണിയപ്പെടണം. സീ, ഞാൻ പറയട്ടെ, നമ്മളുടെ പണിയപ്പെടലുകൾ യഥാർത്ഥത്തിൽ ഒരു യഥാർത്ഥ ദൈവസഭയുമായിട്ട് ചേർന്നിട്ട് നടക്കും. ഇൻഡിവിജ്വലി ദൈവത്തിന് നമ്മളെ പണിയാൻ കഴിയില്ല എന്നല്ല ഞാൻ പറഞ്ഞിരിക്കുന്നത്, പക്ഷേ ദൈവത്തിന്റെ ഒരു ഒരു പ്ലാനുണ്ട്, ഒരു പദ്ധതിയുണ്ട്. അത് ദൈവസഭ എന്ന് പറയുന്ന ഒരു ലോക്കൽ ബോഡി, പ്രാദേശിക സഭയിലാണ് നടക്കുന്നത്. ഞാൻ ഒരു വിശദീകരണം, ഞാൻ പറഞ്ഞു, ഞാൻ പ്രാക്ടിക്കൽ കാര്യങ്ങളൊന്നും ഇവിടെ പറയുന്നില്ല, ഇപ്പം പറയുന്നില്ല. ഇതിന്റെ പ്രിൻസിപ്പിൾ എങ്കിലും മനസ്സിലാക്കി കഴിഞ്ഞാൽ പ്രാക്ടിക്കൽ കാര്യങ്ങൾ മനസ്സിലാക്കാനായിട്ട് കഴിയും. നമ്മളൊരു ഒരു സ്ഥലത്ത് ചെന്ന് കഴിഞ്ഞാൽ കുറെ കല്ലുകൾ കൂടി കിടക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ നമുക്കതുകൊണ്ട് ആർക്കും ഒരു പ്രയോജനമില്ല. എന്നാൽ ഈ കല്ലുകൾ ഒരുമിച്ച് ചേർന്ന് ഒരു ബിൽഡിംഗായി പണിഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ അവിടെ മാത്രമേ ആൾക്കാർക്ക് അതിൽ വസിക്കാനായിട്ട് കഴിയും. ഒരു ഇൻഡിവിജ്വൽ കല്ലുകളായിട്ട്, ജീവനുള്ള കല്ലുകളായിട്ട് ഇരിക്കാനായിട്ട് നല്ല സുഖമാണ്. നമ്മളുടെ ആത്മീയതയെ പറ്റി നമുക്ക് തന്നെ ചില തെറ്റിദ്ധാരണകളുണ്ട്. എന്നാൽ നമ്മൾ ഒരു സഭയായി പണിയപ്പെടുമ്പോൾ നമ്മൾ യഥാർത്ഥത്തിൽ കർത്താവിന്റെ വചനം നമ്മളെ പണിയുകയും നമ്മൾ യഥാർത്ഥത്തിൽ ഒരു ബിൽഡിംഗായി രൂപപ്പെടുകയും ചെയ്യുന്ന അങ്ങനെയാണ്. അതിനെപ്പറ്റി തന്നെയാണ് എഫേസ് ലേഖനത്തിലേക്ക് വരുമ്പോൾ പൗലോസ് വീണ്ടും പറഞ്ഞിരിക്കുന്നത്. എഫേസ് ലേഖനം അതിന്റെ രണ്ടാമത്തെ അധ്യായം, ആ വാക്യം കൂടെ പറഞ്ഞിട്ട് ഞാൻ നിർത്താം. മുമ്പോട്ടുള്ള അധ്യായങ്ങൾ രണ്ടാമത്തെ അധ്യായത്തിന്റെ അവസാനത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ പറയാണ് എഫേസ്യർ 2:30, ക്രിസ്തു തന്നെ മൂലക്കല്ലായിരിക്കും നിങ്ങളെ അപ്പോസ്തലന്മാരും പ്രവാചകന്മാരെന്ന അടിസ്ഥാനത്തിൽ മേൽ പണിതിരിക്കുന്നു, അവയിൽ കെട്ടിടം മുഴുവൻ യുക്തമായി ചേർന്ന് കർത്താവിൽ വിശുദ്ധ മന്ദിരമായി വളരുന്നു, അവനിൽ നിങ്ങളെയും ദൈവത്തിന്റെ നിവാസമാകേണ്ടതിന് ആത്മാവിനാൽ ഒരുമിച്ച് ചേർത്ത് പണി. അന്നേരം ആത്മാവിനാൽ, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാൽ ഒരുമിച്ച് ചേർത്ത് പണിഞ്ഞ് വിശുദ്ധ മന്ദിരമായി കർത്താവിന് തലയോളം വളരണമെങ്കിൽ നമ്മൾ ഒരു യഥാർത്ഥ ദൈവസഭയുടെ ഭാഗമായി നിന്ന് മാത്രമേ പണിയേർപ്പെടാനായിട്ട് ദൈവം ആഗ്രഹിക്കുകയും ചെയ്യുന്നു. അതിനെപ്പറ്റി മുമ്പോട്ട് പോകുമ്പോൾ നമുക്ക് അതിന്റെ കൂടുതൽ വിശദീകരണത്തിലേക്ക് നമ്മൾ അടുത്ത ദിവസങ്ങളിലേക്ക് പോകാം. ഞാൻ അതിന്റെ ബാക്ക്ഗ്രൗണ്ട് മാത്രമേ പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. ഇന്ന് കർത്താവിന്റെ ആഗ്രഹം എന്ന് പറഞ്ഞിരിക്കുന്നത് നമ്മളൊരു ദേവാലയമായിട്ട് പണിയപ്പെടണം. അതുകൊണ്ടാണ് 1 Corinthians പറഞ്ഞിരിക്കുന്നത് സത്യത്തിന്റെ തൂണും അടിസ്ഥാനവുമായ ദൈവത്തിന്റെ ആലയമായ ദേവാലയത്തിൽ എന്താണ് നടക്കുന്നത്. അങ്ങനെ ഒരു ദേവാലയമായിട്ട് നമ്മൾ പണിപ്പെടാനായിട്ട് ദൈവം നമ്മളിപ്പോഴിരിക്കുന്നു. അങ്ങനെയുള്ള ദേവാലയത്തെ പറ്റി യഥാർത്ഥ കാഴ്ചപ്പാടുള്ള ദൈവദാസന്മാർ എഴുന്നേക്കാനായിട്ട് ദൈവം കഴിക്കുന്നു. ഇല്ലെങ്കിൽ നിങ്ങൾ ഒരു ദൈവസഭയുടെ റെസ്പോൺസിബിലിറ്റി ഉള്ള ആരെങ്കിലും ഉണ്ട്, നിങ്ങൾക്ക് യഥാർത്ഥത്തിൽ ദാവീദിനെ പോലെ, മോശയെ പോലെ ദൈവത്തിന്റെ ആ ഒരു ഹൃദയപ്രകാരമുള്ള പ്ലാൻ ഹൃദയത്തിൽ വഹിച്ചുകൊണ്ട് അങ്ങനെ ഒരു ദൈവസഭ പണിയപ്പെടാനായിട്ട്, നിങ്ങളുടെ പ്രദേശത്ത് പണിയപ്പെടാനായിട്ട് ദൈവം ആഗ്രഹിക്കുന്നു. അത് നിങ്ങൾക്ക് ഹൃദയത്തിൽ ഭാരമുണ്ടെങ്കിൽ ദൈവം ദാവീദിനും മോശയ്ക്കും കൊടുത്തതുപോലെ തന്നെ ദൈവത്തിന്റെ ആ ഹൃദയത്തിലെ പ്ലാൻ നിങ്ങളുടെ ഹൃദയത്തിൽ എഴുതിത്തരും. ദൈവത്തിന്റെ ഭാരം നിങ്ങൾക്ക് ഏറ്റെടുക്കാനായിട്ട് കഴിയും. കർത്താവിന്റെ ശരീരമായിട്ട് നമുക്ക് പണിയപ്പെടാനായിട്ട് കഴിയും. മുമ്പോട്ടുള്ള ദിവസങ്ങളിൽ നമുക്ക് കൂടുതലായിട്ട് ഇതിന്റെ വിശദീകരണത്തിലേക്ക് പോകാം. ഞാൻ 1 hour തന്നെ ഈ വിഷയം ഞാൻ പെട്ടെന്ന് പറഞ്ഞു നിർത്തിയാണ്. പല കാര്യങ്ങളും ഞാൻ അതിനിടയ്ക്ക് സ്കിപ്പ് ചെയ്തു, കാരണം ടൈം ലിമിറ്റിനുള്ളിൽ നിർത്താൻ വേണ്ടിയിട്ട്. എന്തെങ്കിലും സംശയങ്ങൾ നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം. ഞാൻ കുറച്ച് ഫാസ്റ്റായിട്ടാണ് പോയത്, പലരും പുതിയതായിട്ട് ജോയിൻ ചെയ്തവരാണ്. അതുകൊണ്ട് എന്റെ ഞാൻ പറയുന്ന കാര്യങ്ങൾ എത്രത്തോളം നിങ്ങൾക്ക് മനസ്സിലായി എന്ന് എനിക്ക് അറിയില്ല. എങ്കിലും എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം. ഞാൻ പറഞ്ഞത് കുറച്ചുകൂടി കുറച്ച് പെട്ടെന്നാണെങ്കിൽ ഞാൻ അടുത്ത ദിവസങ്ങളിൽ കുറച്ചുകൂടി ഈ എന്റെ മുമ്പോട്ടുള്ള കാര്യങ്ങൾ വിശദീകരിക്കുമ്പോൾ ബാക്കി കാര്യങ്ങൾ കവർ ചെയ്യാം. പക്ഷെ എന്തെങ്കിലും നിങ്ങൾക്ക് മനസ്സിലാകാത്തതായിട്ടോ അല്ലെങ്കിൽ പെട്ടെന്ന് പറഞ്ഞു പോയതായിട്ടോ ഉണ്ടെങ്കിൽ നിങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ വിശദീകരിക്കും. അല്ലെങ്കിൽ നമുക്ക്
നമുക്ക് അങ്ങനെ ആഗ്രഹമൊക്കെ ഉണ്ട്, അങ്ങനെയുള്ള ഉപദേഷ്ടാക്കന്മാരും ഇടയന്മാരൊക്കെ ആവശ്യമാണല്ലോ ഇങ്ങനെയുള്ള സമയത്തൊക്കെ, ഒറ്റയ്ക്ക് വിശ്വാസത്തിൽ വന്നവർക്കൊക്കെ. അപ്പോഴെങ്ങനെ നമ്മളിപ്പം കൂടി പോയിരുന്ന സഭയിലല്ലേ പോകാൻ പറ്റത്തുള്ളൂ?
അതെ അതെ, ഇസി ഞാൻ പറഞ്ഞത് ഇത് ഞാൻ എന്താ ഈ പറഞ്ഞു വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്നാമത് നമ്മുടെ ഹൃദയത്തിൽ ഒരു ഭാരം ഉണ്ടായി. ഈ ഭാരമാണ് ആദ്യം ഉണ്ടാകുന്നത്. നമുക്കൊരു ഒരു ദൈവസഭ എങ്ങനെയാണ് ദൈവം ആഗ്രഹിക്കുക എന്നുള്ളൊരു ഭാരമുണ്ടായെങ്കിൽ മാത്രമേ നമ്മൾ അതിനെപ്പറ്റി പ്രാർത്ഥിച്ചു തുടങ്ങൂ. നമ്മുടെ പ്രാർത്ഥനയുടെ ഫലമായിട്ട് ദൈവമാണ് ബാക്കി കാര്യങ്ങൾ ചെയ്യുന്നത്. നമുക്ക് പലപ്പോഴും പലതും ചെയ്യാൻ കഴിയത്തില്ല. ഈ മിനിസ്റ്റർ ചോദിച്ച ചോദ്യം ശരിയാണ്, പലരും എന്നോട് ചോദിച്ചിട്ടുണ്ട് നമ്മളുടെ ഞങ്ങളുടെ ഏരിയയിൽ ഞങ്ങൾക്ക് അങ്ങനെ ഒരു പോകാനായിട്ട് സ്ഥലമില്ല, ഇല്ലെങ്കിൽ ഞങ്ങൾ പോകുന്ന സ്ഥലം ഇങ്ങനെയാണ്. അത് കുഴപ്പമില്ല, നിങ്ങൾക്ക് ദൈവം അത്രേ തന്നിട്ടുള്ളെങ്കിൽ അതിൽ ദാറ്റ് ഇസ് ഓക്കെ. പക്ഷേ നമ്മുടെ ഹൃദയത്തിൽ ഈ ഭാരം ഉണ്ടെങ്കിൽ നമ്മൾ പ്രാർത്ഥിക്കുക. നമ്മൾ ദൈവത്തിന്റെ അടുത്ത് പറയുക, കർത്താവ് ഈ ഭാരമുള്ള വ്യക്തികളുമായി നമ്മളെ കൂട്ടിച്ചേർക്കാനായിട്ട് പറയുക. അടുത്തൊരു ലെവലിലേക്ക് കർത്താവിന്റെ ഒരു പണി എന്റെ സ്ഥലത്ത് കാണണം എന്നുള്ളൊരു ഹൃദയഭാരം നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടാവും, ദാവീദിനെ പോലെ. അങ്ങനെ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ദൈവം അതിനുള്ള അവസരങ്ങൾ തുറക്കും. അങ്ങനെ വരുമ്പോൾ നമ്മൾ അതിനെ തയ്യാറാകും, അങ്ങനെ വരുമ്പോൾ നമ്മൾ അവൈലബിൾ ആവുക. അങ്ങനെയുള്ള ഒരു ദൈവസഭയിൽ കൂടി നമുക്ക് ആത്മീയമായിട്ട് പണിയപ്പെടാനായിട്ട് കഴിയും. നമ്മൾ അങ്ങനെ മാത്രമേ പണിയപ്പെടൂ. അതുകൊണ്ട് ഞാൻ വീണ്ടും അത് എംഫസൈസ് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്ന കാര്യം, ഒരു യഥാർത്ഥ ആത്മീയ വളർച്ച എന്ന് പറയുന്നത് ഒരു പ്രാദേശിക ദൈവസഭയിൽ കൂടിയാണ് ദൈവം വെച്ചിരിക്കുന്നത്. എഫ് എസ് ലേഖനം അതിന്റെ 4-ാമത്തെ അധ്യായത്തിൽ അതാണ് പൗലോസ് ശ്രദ്ധിക്കുന്നത്. അവൻ ചിലരെ അപ്പോസ്തലന്മാരും ചിലരെ പ്രവാചകന്മാരും ചില സുവിശേഷകന്മാരും ചില ഇടയന്മാരായും ഉപദേഷ്ടാക്കന്മാരെയും നിയമിച്ചിരിക്കുന്നു. അതെന്തിനു വേണ്ടിയിട്ടാണ്? അത് നാം എല്ലാവരും ദൈവപുത്ര വിശ്വാസത്തിനും ദൈവപുത്രനേക്കുള്ള പരിജ്ഞാനത്തിന്റെ ഐക്യതയും തികഞ്ഞ പുരുഷത്വവും പ്രാപിച്ച് ക്രിസ്തുവിന്റെ തലയോളം വളർന്ന് ശരീരത്തിന്റെ ആത്മീയ വർധന പ്രാപിക്കാനും. ഇല്ലെങ്കിൽ നമ്മൾ എന്ത് സംഭവിക്കുന്ന പറയുന്നത്? ഇല്ലെങ്കിൽ നമ്മൾ മനുഷ്യരുടെ ചതിയാലും ഉപയായത്താലും തെറ്റിച്ചു കളയുന്ന തന്ത്രങ്ങളാൽ കുടുങ്ങിപ്പോയി ഉപദേശത്തിന്റെ ഓരോ കാറ്റിനാൽ ഉഴലുന്ന ശിശുക്കളായിരിക്കും. ഞാൻ പറഞ്ഞ എഫ് എസ് ലേഖനം 4-ാമത്തെ അധ്യായത്തിന് 12 മുതൽ 14 വാക്യങ്ങൾ വെച്ച് നമ്മൾ ഈ യഥാർത്ഥ പ്രാദേശിക സഭയിൽ കൂടി നമ്മളൊരു സ്പിരിച്വൽ ഗ്രോത്തിലേക്ക് ദൈവവചനത്തിലും വിശ്വാസത്തിലും ആത്മീയ ഐക്യത്തിലും വളർന്നില്ലെങ്കിൽ നമ്മൾ തെറ്റിപ്പോകാനായിട്ടുള്ളൊരു സാധ്യതയുണ്ട്. ഞാൻ പറഞ്ഞ ഇപ്പൊ ഒരു ഒരു കല്ല് കൂട്ടി ഒരു കുറച്ച് ഇഷ്ടിക കഷ്ണം കൂട്ടി വെച്ചിരിക്കുന്നിടത്ത് നമ്മൾ പോവാണ്. ഇന്നൊരു 150 കഷ്ണം അവിടെ ഉണ്ട്. നാളെ ചെല്ലുമ്പോഴേക്കും ഒരു 100 ഇഷ്ടിക കഷ്ണമുണ്ട്. 50 എണ്ണം എവിടെ പോയി? 50 എണ്ണം എവിടെ പോയി? ഒന്നീ കാറ്റടിച്ചു പോയി, ഇല്ലെങ്കിൽ ആരെങ്കിലും എടുത്തുകൊണ്ട് പോയി നമുക്ക് പറയാനായിട്ട്. പക്ഷെ ഇതൊരു ശരിക്കും ഒരു ബിൽഡിംഗ് ആയിട്ട് പണിതു കഴിഞ്ഞു കഴിഞ്ഞാൽ അത് പോകത്തില്ല, അത് ഉറപ്പുള്ളതായിട്ട്. അന്നേരം ദൈവത്തിന്റെ സഭയെ പറ്റിയുള്ള ഉദ്ദേശം ഇതാണ്. അങ്ങനെ ഒരു കാര്യമില്ല നമ്മുടെ ഏരിയയിൽ. ഇല്ലെങ്കിൽ ഓക്കെ, ദൈവം നമുക്ക് അതിന് അതിനുവേണ്ടി പ്രാർത്ഥിക്കുക, ആ ഹൃദയഭാരത്തോടുകൂടി കർത്താവിന്റെ സന്നിധിയിൽ ചെല്ലുക, ദൈവം അടുത്ത കാര്യങ്ങൾ ചെയ്തു. പക്ഷെ നമുക്ക് അതിനെപ്പറ്റി ഭാരമേ ഇല്ലെങ്കിലത്തെ ഒരു വിഷയമാണ്. അതുകൊണ്ടാണ് ഞാൻ ഈ
ബ്രദറെ പണ്ട് തൊട്ട് ആദ്യം രക്ഷിക്കപ്പെട്ടു അന്നാണ് തൊട്ട് ഇപ്പൊ 17 വർഷമായി. അന്ന് തൊട്ട് ദൈവസഭയെ കുറിച്ചുള്ള ഭാരം ആത്മഭാരം ഇത് തന്നെ. പക്ഷെ കൃപയാണ് ഇപ്പൊ യൂട്യൂബൊക്കെ ഉണ്ടായതുകൊണ്ട് ഈ ടെക്നോളജി ഒക്കെ ഉണ്ടായതുകൊണ്ട് കുറെയേറെ വചനങ്ങള് സത്യത്തിലേക്ക് വരുവാനും വരവിലുള്ള ഒരു മാതിരി ദൈവവചന അടിസ്ഥാനത്തിൽ പോകാൻ പറ്റുന്നു. പക്ഷെ ഇപ്പൊ എല്ലാരും പറയുന്ന മാതിരി നമുക്ക് ആവശ്യമുള്ളത് എടുക്കുക എന്നുള്ളൊരു ചിന്താഗതിയിലേക്ക് എല്ലാരും എടുക്കുന്നത്, ആരുടെ കേട്ടാലും നമുക്ക് ആവശ്യമുള്ളത് എടുക്കുക എന്നുള്ള ഒരു പോയിന്റിലേക്ക് ഇപ്പൊ വന്നുകൊണ്ടിരിക്കുക. ഇപ്പൊ അങ്ങനെ ദൈവസഭ പണിയണമെങ്കിൽ ആണുങ്ങളൊക്കെ അങ്ങനെയൊക്കെ വേണം. പിന്നെ ഇപ്പൊ നമ്മൾ പോകുന്ന ലോക്കൽ ചർച്ചൊക്കെ ആ ലെവലിലൊക്കെ ലേഖനങ്ങളൊക്കെ പഠിപ്പിച്ച് കൊണ്ടുവരുന്നുണ്ട്. പിന്നെ എല്ലാവർക്കും അവരെ ഗുണീകരണം അങ്ങനെയുള്ള ഒരു കാര്യത്തിലേക്ക് ദൈവദാസന്മാർ കൊണ്ടുപോകാനും പ്രയാസമുണ്ട്. കാരണം അവരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമല്ല. കാരണം അടുത്ത സഭയിലോട്ട് 100-ാം സഭയുണ്ടായിട്ട് അടുത്ത ഒരിടത്ത് പ്രശ്നം വരുമ്പോ അപ്പുറത്തോട്ട് പോകും. അതുകൊണ്ട് എല്ലാം കണ്ണടച്ചു പോകുന്ന ദൈവദാസന്മാരും ഉണ്ടെന്ന് പറയാം. താങ്ക് യു. അന്നേരം നമ്മൾ ഇത് കേട്ട് ഇങ്ങനെ വളർന്നാൽ മാത്രം മതിയോ എന്നുള്ളതാണ്. ഇപ്പൊ എനിക്ക് ആത്മീയ വർധന ചെയ്യാനുള്ളതൊക്കെ നമുക്ക് കിട്ടുന്നു.
ഇതിലുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ, നമ്മള് നമുക്ക് നിയന്ത്രണമുള്ള കുറെ കാര്യങ്ങളുണ്ട്, നിയന്ത്രണം ഇല്ലാത്ത കുറെ കാര്യങ്ങൾ. നമ്മളുടെ ഹൃദയത്തിൽ ഞാൻ ഇതിൽ കൂടി പറയാൻ ശ്രമിക്കുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നേരത്തെ പറഞ്ഞല്ലോ ഇതിലൊരു കാഴ്ചപ്പാട് ആൾക്കാർക്കുണ്ടാകും. ആ കാഴ്ചപ്പാട് ഉണ്ടാകുമ്പോൾ ദൈവം അങ്ങനെയുള്ള ഇപ്പം ഈ നെഹമ്യാവിന് ദൈവത്തിന്റെ മതില് പണി നശി എന്ന് പറഞ്ഞിരിക്കും, ദേവാലയത്തിന്റെ മതില് തകർന്നു കിടക്കുന്നു എന്ന് ഉള്ള കാര്യം നെഹമ്യാവിന്റെ ഹൃദയത്തിന് ഭാരമുണ്ടായി, നെഹമ്യാവിന്റെ മുഖം വാടി എന്ന് പറയുന്നു. നമ്മൾ പഴയ നിയമം വായിക്കുന്നു. രാജാവിന്റെ സന്നിധിയിൽ മുഖം വാടിയപ്പോ നെഹമ്യാവ് ചെയ്തു, നെഹമ്യാവ് രാജാവിന്റെ സന്നിധിയിൽ ചെന്നു. രാജാവിന്റെ സന്നിധിയിൽ ചെന്നപ്പം രാജാവ് എന്താ പറഞ്ഞു? നിന്റെ മുഖം വാടിയിരിക്കുന്നു ചോദിച്ചപ്പം പറഞ്ഞു, എന്റെ പേഴ്സണൽ കാര്യം കൊണ്ടൊന്നുള്ള എന്റെ മുഖം വാടിയിരിക്കുന്നു, എരിശിലേമിന്റെ മതില് തകർന്നു നടക്കുന്നു. എന്നുവെച്ചാൽ ദേവാലയം പണിയപ്പെടുന്നില്ല, ദൈവവന പ്രകാരം ഒരു ദൈവസഭ പണിയപ്പെടുന്നില്ല, പല കാര്യങ്ങളും അവിടെ ദൈവന പ്രകാരമാണ് നടക്കുന്നത്. ഇതുകൊണ്ടാണ് എന്റെ ഹൃദയം മുഖം വാടിയിരിക്കുന്നത്. അന്നേരം നെഹമ്യാവിന്റെ അടുത്ത് രാജാവ് എന്താ പറഞ്ഞു? അങ്ങനെയാണെങ്കിൽ നീ തന്നെ പോയിട്ട് ആ പതിനെട്ട് പണിയങ്ങൾ ഉണ്ടാകാൻ പറഞ്ഞു. അന്നേരം ഈ ഹൃദയഭാരം ആർക്കുണ്ടോ അവരെ ആയിരിക്കും ദൈവം ചിലപ്പോൾ ഉപയോഗിക്കുന്നത്. ഞാൻ പറഞ്ഞ ചിലപ്പോഴും സ്ത്രീകളെ ആ ഒരു രീതിയിൽ ദൈവ ഒരു നേതൃത്വത്തിലോട്ടൊന്നും വരാനായിട്ട് കഴിയത്തില്ല. പക്ഷെ അറ്റ്ലീസ്റ്റ് പലരെയും പല ഹൃദയഭാരമുള്ളവരെ ദൈവം കൂട്ടിച്ചേർക്കുകയും അങ്ങനെയുള്ളവരിൽ കൂടി ദൈവം ചെറിയതായിട്ടുള്ള പണികൾ തുടങ്ങുകയും ചെയ്യും. അന്നേരം നമുക്ക് നിയന്ത്രണം ഇല്ലാത്ത കാര്യത്തെ പറ്റി നമ്മൾ പറയേണ്ട കാര്യമില്ല, അത് നമ്മൾ ദൈവസന്നിധിയിൽ പോയി പറഞ്ഞാൽ മതി. നമ്മൾ നെഹമ്യാവ് രാജാവിന്റെ അടുത്ത് പറഞ്ഞാൽ ദൈവസന്നിധിയിൽ പോയി പറയുക, എനിക്ക് ഇങ്ങനൊരു എന്റെ ഹൃദയത്തിൽ ദൈവസഭയെ പറ്റി ഒരു ഭാരമുണ്ട്, അത് നടക്കുന്നില്ല, എന്റെ ദേശത്തില്ല, എന്റെ സ്ഥലത്തില്ല എന്ന് പറയുമ്പോൾ ദൈവം എന്തെങ്കിലും ഒരു വഴി തുറക്കും, അത്രയേ ഉള്ളൂ. ഇതൊക്കെ നമുക്ക് അത്രയും നമുക്ക് ചെയ്യാൻ കഴിയത്തു. പക്ഷേ ഞാൻ പ്രധാനമായിട്ട് പറയുന്നത് ഈവൻ ദൈവസഭയുടെ ലീഡേഴ്സിന് പലർക്കും ഇതിനെപ്പറ്റി യാതൊരു ഐഡിയയും യാതൊരു ബോധ്യവുമില്ല. അങ്ങനെയുള്ളപ്പോൾ വേറൊരു പ്രശ്നം, അവര് ശരിക്കും ദൈവസന്നിധിയിൽ പോയിട്ട് ഈ ദൈവത്തിന്റെ ഹൃദയപ്രകാരമുള്ള ദൈവസഭയെ പറ്റിയുള്ള ബർഡൻ ഏറ്റെടുക്കുകയും അതിനു വേണ്ടിയിട്ട് ദൈവകൃപയിൽ ആശ്രയിച്ചുകൊണ്ട് മുമ്പോട്ട് പോവുകയും ചെയ്യണം. ദൈവത്തിന്റെ വില ദൈവത്തിന്റെ വഴിയിൽ ചെയ്യാൻ വേണ്ടി. അതുകൊണ്ടാണ് ഞാൻ ഇതിലും പറയുന്നത്. നമുക്ക് കഴിയാത്ത കാര്യത്തിനെ പറ്റി നമ്മൾ പറയേണ്ട കാര്യമില്ല. ദൈവം